കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഉത്തമഗീതം 5-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉത്തമഗീതം 5-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനിയുള്ള ഭാഗം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിലും അതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 2 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രത്യേക ഭാഗമാണ്. 5-ാം അധ്യായത്തിൻ്റെ 2 തൊട്ട് 8 വരെ നമ്മൾ 5:1 വരെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ആത്മീക സത്യങ്ങളെയാണ് നമ്മളവിടെ കണ്ടത്. കർത്താവിനോടുള്ള മഹത്വപൂർണമായ കൂട്ടായ്മയുടെ വലിയ ശ്രേഷ്ഠത നമ്മൾ ദർശിക്കുകയായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമായിരുന്നു. എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണെന്ന് പറഞ്ഞ് ആ തോട്ടത്തിൽ അവൻ്റെ പ്രയത്നബലം കണ്ട് തൃപ്തനാകുകയും അതിൻ്റെ ഫലങ്ങൾ പുജിക്കുകയും ചെയ്ത കർത്താവിനെയാണ് നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ കണ്ടത്. എന്നാൽ 2-ാം വാക്യത്തിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ വാക്യം, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഐ സ്ലീപ് ബട്ട് മൈ ഹാർട്ട് വേക്കത്ത്. ഞാൻ ഉറങ്ങുകയാണ് എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. അതോട് തുടർന്ന് പ്രിയ പറയുന്ന വാക്കാണ്, വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയ, എൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയയെ, എൻ്റെ പ്രാവയെ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. അവളുടെ മറുപടിയാണ്, എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? എൻ്റെ കാലുകൾ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു, എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, അവരെന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. മതിൽക്കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവേശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. നോക്കുക, ഇത് 2 തൊട്ട് 8 വരെയുള്ള വാക്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്ത് നിന്ന് അല്പം വ്യത്യസ്തമായ ഭാഗമാണ്. നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തത്, കർത്താവിനോട് അഭേദ്യമായ ബന്ധവും കൂട്ടായ്മയും അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ശൂനമി അല്ലെങ്കിൽ ആ വിശ്വാസി, നമ്മൾ മനസ്സിലാക്കണം, ഇത് സഭയെ മൊത്തത്തിൽ പറയുന്ന ഒരു ഭാഗമല്ല ശൂനമി പ്രതിനിധീകരിക്കുന്നത്. നമുക്ക് ആ വിശ്വാസികളുടെ മധ്യത്തിൽ യെരുശലേം പുത്രിമാരുണ്ട്, പുത്രിമാർ, ഡോട്ടേഴ്സ്. അവരെ ഒരു ബ്രൈഡൽ ലവ്, അതായത് ഒരു കാന്തയുടെ പ്രേമത്തിലേക്ക് വളർന്നവരല്ലേ, അങ്ങനെയുള്ളവരുണ്ട് വിശ്വാസ ജീവിതത്തിൽ. എന്നാൽ ഇവിടെ പറയുന്ന ഒരു ബ്രൈഡൽ ലവ്, ഒരു കാന്തയുടെ പ്രേമത്തിലേക്ക് ഉയർന്ന ഒരു പ്രിയയാണ് വാസ്തവത്തിൽ ഈ ശൂനമി. അവൾ വിശ്വാസത്തിൽ വളർന്നു, അവൾ സ്നേഹത്തിൽ വളർന്നു, പ്രിയനോടുള്ള ബന്ധത്തിൽ അവൾ വളർന്നവളാണ്. ഇതൊരു വ്യക്തിപരമായ വിശ്വാസിയുടെ ജീവിതമാണ്. ദൈവസഭയിൽ ഈ വിധത്തിലുള്ള ആത്മീയ വളർച്ച സംഭവിച്ചവരുണ്ട്. നമ്മളിത് സഭയ മൊത്തത്തിലല്ല ഒരിക്കലും കാണുന്നതെന്നുള്ളത് മനസ്സിലാദ്യം കുറിക്കൊള്ളണം. എന്നാൽ ഇവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും എനിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ആദ്യം എടുത്തു പറയുന്നത്. എന്തോ ഒരു ഇൻ്ററപ്ഷൻ, അല്ലെങ്കിൽ എ ടൈം ഓഫ് സ്പിരിച്വൽ ഡെർത്ത് ആൻഡ് ബ്രോക്കൺ ഫെലോഷിപ്പ്. കർത്താവിനോടുള്ള ആ അഭേദ്യമായ ആത്മീക ബന്ധത്തിന് ഒരു ഉലച്ചൽ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ആത്മീക പ്രേമത്തിന് എന്തോ ദൗർലഭ്യം വന്നതുപോലെ നമ്മളിവിടെ കാണുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു പദമാണ് നമ്മൾ ആദ്യം കണ്ടത്. പഴയ നിയമത്തിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഇസ്രായേലിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇസ്രായേലിനെ യെരിഹോ പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിൻ്റെ കോശമാണ്. യെരിഹോ പിടിച്ചു, എന്നാൽ യെരിഹോ പിടിച്ച് അല്പം കഴിഞ്ഞപ്പോഴാണ് ഹായിലെ അവരുടെ പരാജയം. യെരിശലേം പിടിച്ചു, അതിനെക്കാട്ടിൽ എത്രയോ ബലഹീനമായൊരു പട്ടണമായിരുന്നു ഹായി. പക്ഷെ ഹായിയുടെ അടുക്കൽ അവർ ചെന്നപ്പോൾ അവർ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു, ആത്മീക ജീവിതത്തിൽ ഏറ്റക്കുറച്ചൽ സംഭവിക്കാം. എന്നാൽ ദൈവമക്കളായി നമ്മളെ സംബന്ധിച്ച് അത് സംഭവിക്കാതിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചെന്നുള്ളതാണ് ഇപ്പോൾ വായിച്ച വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. 2-ാം വാക്യം നോക്കിയാട്ടെ, അവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണ്. എന്താണ്? ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ സ്ലീപ് ബട്ട് മൈ ഹാർട്ട് വേക്കത്ത്. ഞാൻ ഉറങ്ങുന്നു, യെറ്റ് മൈ ഹാർട്ട് ഈസ് അവേക്ക്. എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. ഇതൊരു ആത്മീക മന്ദതയെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം ഉണർന്നിരിക്കുന്നു, എന്നാൽ അവൾ കട്ടിലിൽ കിടക്കുകയാണ്. ഞാൻ ഉറങ്ങുകയാണ്, ഐ ആം ഇൻ ദ ബെഡ്. നോക്കുക, ആ കട്ടിലിൽ കിടക്കുകയാണ്, പക്ഷേ എൻ്റെ ആത്മാവിൽ ഞാൻ ഉണർന്നിരിക്കുകയാണ്. ദൈവദാസന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ലേ? ഇതൊരു വിശുദ്ധൻ്റെ ഉറക്കമാണ്. വിശുദ്ധൻ്റെ ഉറക്കത്തെക്കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴിലോ പറയൻ കീഴിലോ അല്ല വെക്കേണ്ടത്. മർക്കോസ് 4:21 വായിക്കുന്നുണ്ട്, വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിൽ കീഴിലോ അല്ല വെക്കേണ്ടത്. വിളക്ക് കട്ടില് നമുക്കറിയാം മടിയെ കാണിക്കുന്നു, പറ വ്യാപാരത്തെ കാണിക്കുന്നു. നമുക്ക് നൽകപ്പെട്ട വെളിച്ചത്തെ മറയ്ക്കുന്ന രണ്ട് വസ്തുതയാണ്, ഒന്ന് പറയും ഒന്ന് മടിയും. എന്നാൽ ഏറിയ പങ്ക് വിശുദ്ധന്മാർക്കും മടി അവരുടെ വെളിച്ചത്തെ വാസ്തവത്തിൽ ലോകത്തിൽ പരത്തുവാൻ കഴിയാതെ പോകുന്നുണ്ട്. നമ്മൾ Luke 11:7 നമുക്ക് അവിടെ ഒരു ഒഴികഴിവ് പറയുന്നുണ്ട്. പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് വരുവാൻ എനിക്ക് കഴിവില്ല. അപ്പത്തിന് വേണ്ടി മുട്ടു വിളിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ്, ഞാൻ കിടക്കുകയാണ്, പൈതങ്ങൾ എന്നോട് കൂടെയുണ്ട്, എനിക്ക് എഴുന്നേറ്റ് വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വെറും മടിയാണ്. Matthew 25:5 നമ്മൾ 10 കന്യകമാരുടെ ഉപമയിൽ വീണ്ടും വായിക്കുന്നു, മണവാളൻ വരുവാൻ താമസിക്കുന്നു എന്നറിഞ്ഞിട്ട് എല്ലാവരും മയക്കം പിടിച്ചു. ബുദ്ധിയുള്ളവരും പിടിച്ചു, ബുദ്ധിയില്ലാത്തവരും എന്ത് ചെയ്തു? മയക്കം പിടിച്ചു. അവൻ വരുവാൻ താമസിക്കുന്നു എന്നുള്ള ചിന്തയാണ് മയക്കത്തിലേക്ക് നയിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വാസ്തവത്തിൽ ഹോപ്പ്, പ്രത്യാശയ്ക്ക് മങ്ങം വരുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ പലപ്പോഴും ഉറങ്ങിപ്പോകുന്നത്. അവരെ ഉണർത്തുവാൻ കർത്താവ് ഉപയോഗിച്ചതും ആ പ്രത്യാശയാണ്. നമ്മൾ എമൗസിലേക്ക് വന്ന ശിഷ്യന്മാരെ കുറിച്ചൊക്കെ കാണുന്നുണ്ടല്ലോ, അവര് ഒരു മന്ദീഭവിച്ച അവസ്ഥയിൽ കടന്നുപോയി, എന്നാൽ പ്രത്യാശയാണ് അവരെ തട്ടി ഉണർത്തിയത്. ഇവിടെയും കഥാ പറഞ്ഞ വാക്ക് വാസ്തവത്തിൽ ആ 10 കന്യകമാരിൽ 5 ബുദ്ധിയുള്ള കന്യകമാരും മണവാളൻ താമസിക്കുന്നെന്നുള്ളത് അവർക്ക് തോന്നിയിട്ട് അവരും എന്ത് ചെയ്തു? ഉറക്കം പിടിച്ചു തുടങ്ങി. നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ ഓർക്കണം. 10:26:40-43 വാക്യത്തിൽ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? അവർ ഉറങ്ങുമ്പോൾ ശത്രു കളവിതച്ചു. അവർ ഉറങ്ങുമ്പോൾ ശത്രു കളവിതച്ചു. ദൈവജനത്തിന്റെ ഉറക്കമാണ് പൈശാചികന്റെ പ്രവർത്തനത്തിന് വാസ്തവത്തിൽ വഴിയൊരുക്കുന്നത്. നമ്മൾ ആത്മികമായ അലേർട്ട് ആണെങ്കിൽ വാസ്തവത്തിൽ പൈശാചികനധികം പ്രവർത്തിപ്പാൻ സാധിക്കുകയില്ല. ഉദാഹരണമായിട്ട് എറണാകുളം പട്ടണത്തുള്ള ബന്ധത്തിൽ ഇവിടെയുള്ള ദൈവജനം ഉണർന്നിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഇവിടെ പൈശാചികന് വലിയത് പ്രവർത്തിപ്പാൻ കഴിയില്ലേ? അവർ വളരെയധികം ഇവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചേനെ. എന്നാൽ ഏറിയ പങ്ക് ദൈവമക്കളും എന്ത് സംഭവിക്കുന്നു? അവർ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ശത്രു കളവിതച്ചു. കർത്താവ് പറഞ്ഞത് അവിചാരിതമല്ലേ? ഇന്ന് വിശുദ്ധന്മാരുടെ മധ്യത്തിലേക്ക് നോക്കിയാൽ ഏറിയ പങ്കും ആദ്യ സ്നേഹം വിട്ടിട്ട് ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ട് അവരുറങ്ങുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്തു. എന്താണ്? നമ്മൾ ഉണർന്നിരിക്കണം. അതിൻ്റെ മറ്റൊരു പദമാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ ഉണർന്നിരിപ്പീൻ. Apostles 20:31 മൂപ്പന്മാരുള്ള ബന്ധത്തിലും പറഞ്ഞു. നമുക്കത് ഇപ്പം പറഞ്ഞ ശത്രുക്കളെ വിതയ്ക്കുന്നുള്ള ബന്ധത്തിലും അത് എടുത്ത് ചിന്തിക്കാൻ കഴിയും. നോക്കുക, പൗലോസ് മിലത്തോസിൽ നിന്ന് എഫസോസിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് അവരോട് പറയുന്നുണ്ട്, Apostles 20:31 ഞാൻ പോയ ശേഷം സഭയെ ആദരിക്കാതെ കൂടിയ ചെന്നായ്ക്കൾ വരും എന്ന് പറഞ്ഞിട്ട് 31 അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. Therefore be awake. ഉണർന്നിരിക്കണം. 31 അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കാൻ പറഞ്ഞ എന്താണ്? സഭയോടാണ് പറഞ്ഞത്, മൂപ്പന്മാരോട് പറയുകയാണ്. Therefore be awake. നിങ്ങൾ ഉണർന്നിരിക്കണം. സഭയിൽ ദുരുപദേശം കൊണ്ടുവരാതെയും സഭയിൽ പിന്നത വരാതെയും ഇരിക്കാൻ സഭയിലെ മൂപ്പന്മാരെന്ത് ചെയ്യണം? ദേ ഷുഡ് ബി അലേർട്ട് ഇൻ സ്പിരിച്വൽ യുനോ മാറ്റേഴ്സ്. അവരുടെ ആത്മീക കാര്യങ്ങളിൽ മാത്രമല്ല, ഈവൻ ഇൻ ദിയർ സ്പിരിച്വൽ സ്റ്റേറ്റ്, അവരുടെ ആത്മീക കാര്യത്തിലും ദേ ഷുഡ് ബി വെരി അലേർട്ട്. വാസ്തവത്തിൽ ദൈവദാസന്മാർക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് അവർ അവേക്ക് ആയിരിക്കണം. അവേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് Mark 13. നമുക്കൊന്ന് എടുത്തു നോക്കിയേക്കാം. കർത്താവ് അവിടെ ആവർത്തിച്ച് തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറഞ്ഞൊരു പദമാണ് മർക്കോസിന്റെ സുവിശേഷം 13. കർത്താവിന്റെ വരവിന്റെ അടയാളം പറഞ്ഞു. 13:32-33 വാക്യത്തില് ആ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴും നിങ്ങൾ അറിയായുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരം അവനവൻ അതാത് വേലയും കൊടുത്ത് വാതിൽക്കാവനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ച പോലെ തന്നെ യജമാന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായതുകൊണ്ട് അവർ പെട്ടെന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. കർത്താവ് പല ആവർത്തി പറഞ്ഞു, തൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉണർന്നിരിപ്പീൻ. കർത്താവ് ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അറിയാമല്ലോ അല്ലേ? അറിയാമോ? ആത്മീയമായി സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂന്ന നേരത്തോ രാവിലെയോ അല്ലേ? ഇത് പറയുന്നത് സഭയോടുള്ള ബന്ധത്തിൽ ഇത് ശ്രദ്ധേയമായ കാര്യമാണ്. സഭയ്ക്ക് ഈ 4 ഘട്ടങ്ങളുണ്ട്. സന്ധ്യാസമയം, അർദ്ധരാത്രി സമയം, കോഴി കൂകുന്ന സമയം, രാവിലെ സമയം. വെളിപാട് ഉത്സവത്തിൽ ഏഴ് സഭയുടെ ദൂതുകൾ ഇതോടുള്ള ബന്ധത്തിൽ എടുത്ത് പഠിക്കുക. നോക്കുക, ഇംഗ്ലീഷിൽ വായിച്ചാൽ അറ്റ് ഈവൻ, മിഡ് നൈറ്റ്, ക്രോ ക്രോയിങ് ആൻഡ് ഇൻ ദ മോർണിംഗ്. വാസ്തവത്തിൽ സഭ ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല് വാച്ചാണ് എന്ന് പറഞ്ഞാൽ, നാല് യാമങ്ങളെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാല് യാമങ്ങളെയാണ്. ഒന്നാമത്തെ യാമം, ഒന്നാമത്തെ വാച്ച് എന്ന് പറയുന്നത് അറ്റ് ഈവൻ, സന്ധ്യാസമയം. അതായത് ആദിമസഭ ഗ്രാജുവലി, അത് കുറേശ്ശെ കുറേശ്ശെ ശ്രദ്ധിക്കാതെ വന്നതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? അന്ധകാര യുഗത്തിലോട്ട് കടന്നുപോയി. അതാണ് അറ്റ് ഈവൻ, അവിടെ പറഞ്ഞു സന്ധ്യാസമയം. നോക്കുക എത്ര പ്രകാശിതപൂരിതമായിരുന്നു സഭ. ഒന്നാം നൂറ്റാണ്ടിലെ സഭയൊന്ന് ശ്രദ്ധിച്ചേ, അവരെ കുറിച്ച് പറയുന്നു അവർ കീഴ്മേൽ മറിച്ചു. അവര് ഈ പാവപ്പെട്ട വിശ്വാസികൾ കീഴ്മേൽ മറിക്കുകയാണ്. എന്നാൽ അവരെന്ത് സംഭവിച്ചു? അവർ ഉണർന്നിരിക്കാതെ വന്നപ്പോൾ സഭ ഒരു സന്ധ്യവേളയിലേക്ക് പ്രവേശിച്ചു. അതാണ് അവസാനം ആ സന്ധ്യവേള എന്ത് സംഭവിച്ചു? അത് അർദ്ധരാത്രിയിലേക്ക് കടന്നുപോയി. അങ്ങനെയാണ് നമ്മുടെ സഭാ ചരിത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, എന്താ? അന്ധകാരയുഗം, ഡാർക്ക് ഏജ്. ഡാർക്ക് ഏജ് ആണ് രണ്ടാം വാച്ച്, രണ്ടാമത്തെ ആ നോക്കേണ്ട സമയം. അവിടെ എന്താ പറയുന്നത്? മിഡ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്. അത് സഭ വളരെ അന്ധകാര യുഗത്തിൽ പോയി. ഏകദേശം 1000 വർഷത്തോളം റോമൻ സഭയുടെ കാലഘട്ടം വലിയ വലിയൊരു ഉറക്കത്തിലേക്കും മാത്രമല്ല അന്ധകാരത്തിലേക്ക് കടന്നുപോയി. ഈവൻ സന്ധ്യയിലേക്ക് കടന്ന സഭ അന്ധകാരത്തിലേക്ക് പോയി. കർത്താവ് അവിടെയും പറഞ്ഞു ഉണർന്നിരിപ്പാൻ. മൂന്നാമത് പറഞ്ഞു എവിടാ? കോഴി കൂകുന്ന നേരം, ദ അവേക്കനിങ്. അതായത് ഈ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിന്റെ ആരംഭം. സഭയ്ക്ക് അങ്ങനെ സംഭവിച്ചു. ആരാണ്? ദൈവം അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചു. തീജ്വാലയുള്ള നാവുകളോടുകൂടെ മാർട്ടിൻ ലൂതർ, വിക്ലിഫ് മുതലായ ദൈവദാസന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകരെ എഴുന്നേൽപ്പിച്ച് വിശ്വാസത്തിലുള്ള നീതീകരണം, കോഴി കൂകുന്ന പോലെ ഉറക്കെ അവർ കൂകി ആ ജനത്തെ ഉണർത്തി. അവിടെയും കർത്താവ് പറഞ്ഞു ഉണർന്നിരിക്കാൻ പറഞ്ഞു. നാലാമത് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മോർണിംഗ്, ഈ കോഴി കൂകി, പിന്നെ ഒരു രാവിലെ നേരം. ഈ രാവിലെ നേരമാണ് വാസ്തവത്തിൽ ഈ ദൗത്യവുമായിട്ട് ലോകത്തിന്റെ നാല് കോണിലേക്ക് ദൈവദാസന്മാർ കടന്നുപോയ സമയം. അതായത് സ്പിരിച്വൽ അവേക്കനിങ്, സുവിശേഷം ലോകത്തിന്റെ നാല് കോണിലേക്ക് കടന്നുപോയി. റിഫോർമേഷന്റെ സമയം, അതായത് ഈ കോഴി കൂകി കഴിഞ്ഞ് നവോത്ഥാന സമയത്തിന്റെ ശേഷമാണ് ഫിലദൽഫിയ സഭയൊക്കെ കടന്നു വരുന്നത്. ആ സഭയ്ക്ക് എന്ത് സംഭവിച്ചു? അവർ സുവിശേഷമായ ലോകത്തിന്റെ നാല് കോണിലേക്ക് കടന്നുപോയി. കർത്താവ് ഈ നാല് യാമങ്ങളെ കുറിച്ച് പറയുന്നു. റോമാക്കാര് കാലഘട്ടങ്ങളെ നാല് വാച്ചസ് ആയിട്ട് മാറ്റി. നമ്മൾ മർക്കോസ് 6:48 വായിച്ചാൽ അതറിയാം. 4 വാച്ചസ്, 6:48 അല്ലേ? നോക്കി നാലാമ യാമം. അവരുടെ സമയത്തെ കുറിച്ച് പറയുമ്പോൾ റോമാക്കാര് അവരുടെ രാത്രി സമയത്തെ നാല് യാമങ്ങളായിട്ട് തിരിച്ചു, യഹൂദന്മാർ അത് 3 യാമങ്ങളായിട്ട് തിരിച്ചു എന്ന് ന്യായാധിപന്മാർ 7:19 നമുക്ക് അവിടെ വിടാം. എന്നാൽ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ സുവിശേഷവുമായിട്ട് ലോകത്തിൽ കടന്നുപോകാൻ സഭയ്ക്ക് ഇടയായത് കോഴി കൂകി, ദൈവജനത്തെ ഉണർത്തി, ഒരു പ്രഭാതവേളയുണ്ടായി. വാസ്തവത്തിൽ ഈ അങ്ങനെയാണ് സുവിശേഷം ലോകത്തിന്റെ നാല് കോണിലേക്ക് കടന്നു പോകുന്നത്. ഈ മിഷണറിമാരൊക്കെ ഇന്ത്യയിൽ കടന്നു വന്ന കാലഘട്ടമൊക്കെ അപ്പോഴാണ്. സന്ധ്യയിലേക്ക് കടന്നു, സഭ അർദ്ധരാത്രിയിലേക്ക് കടന്നു, സഭയ്ക്കൊരു ഉണർവുണ്ടായി, അല്ലെങ്കിൽ പ്രഭാതവേളയുണ്ടായി. അതിനുശേഷം ഒരു പ്രഭാതത്തിന്റെ സമയം. ഈ സുവിശേഷമായിട്ട് നാല് ഭാഗത്തിലേക്ക് കടന്നുപോയി. ഇവിടെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് നാല് കാലഘട്ടം കർത്താവ് പറഞ്ഞു. ഈ നാല് സമയത്തും കർത്താവ് പറഞ്ഞു ഉണർന്നിരിക്കുക എന്നാ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചും നമ്മൾ ഇന്ന് ഈ വെളിച്ചം പ്രഭാതം കടന്നു വന്ന ഒരു സമയമായിരുന്നു സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് വളരെ ആവശ്യപ്പെട്ടു നമ്മൾ ഉണർന്നിരിക്കണം. വാച്ച് ആൻഡ് പ്രേ എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഉറക്കളിച്ചിരിക്കാനായിട്ടല്ല, വാച്ച്. വി ഷുഡ് ബി വാച്ച്ഫുൾ, വി ഷുഡ് ബി അലേർട്ട്, സ്പിരിച്വലി അലേർട്ട് ആയിരിക്കണം. വാസ്തവത്തിൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകുന്നവരും ആത്മീകമായി മന്ദീഭവിച്ചു പോവുകയും ചെയ്യും. അവൾ പറയുന്നുണ്ട് ബട്ട് മൈ ഹാർട്ട് അവേക്കൻഡ്, എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. ഇന്നർ മാൻ, അവരുടെ ആന്തരിക മനുഷ്യൻ ഉണർന്നിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് വാസ്തവത്തിൽ ആത്മീക മന്ദത സംഭവിച്ചാലും ക്ഷീണം സംഭവിച്ചാലും അവൻ്റെ ആന്തര ആത്മാവിൽ അവന് വാസ്തവത്തിൽ അങ്ങനെയൊരു പാപിയെപ്പോലെ ഉറങ്ങാൻ കഴിയില്ല. അവൻ്റെ ആന്തരിക ആത്മാവ് അവനെ കുത്തി തുടങ്ങും, അല്ലെങ്കിൽ അവനെ ആ കുറ്റബോധം കൊടുക്കും. അവൾ പറയുന്നതാണ് അത് ഉണർന്നിരിക്കുന്നു. എന്നിട്ട് അടുത്ത ഭാഗം നമുക്ക് നോക്കാം. മൂത്തമയത്തിലെ അത് പറഞ്ഞിട്ട് അടുത്തായിട്ട് പറയുന്ന വാക്ക് നമ്മളെ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് അവളുടെ ഈ ആത്മീയ നിലവാരത്തെ വീണ്ടും അവളെ പ്രിയൻ കോപിക്കുകയോ അവളെ ശിക്ഷിക്കുകയോ ചെയ്യുകയല്ല, അവളെ വാസ്തവത്തിൽ ഉണർത്തിക്കൊണ്ട് മടക്കി വരുവാൻ അവൻ സ്നേഹത്തോടുകൂടിയാണ് ഇടപെടുന്നത്. അവൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രി പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. ഇവിടെ അവൾ അവനെ വീണ്ടും ഉണർത്തുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പറയുന്നത് ഗദസമനയുടെ അനുഭവമാണ്. അവൻ്റെ ശിരസിലെ തലമുടി മഞ്ഞുതുള്ളികൾ വീണ് നനഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വ്യഥ അനുഭവിച്ച ഒരു സന്ദർഭത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവളോട് ഉണർന്നിരിക്കുവാനായിട്ട് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പത്രോസിൻ്റെ അടുക്കൽ കർത്താവ് കടന്നു വന്നപ്പോഴും അവനെ റീസ്റ്റോർ ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ്. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ലോകത്തിലുള്ള ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ലവാണ്. നമ്മൾ ഒരുത്തനെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്താൽ ഒരുത്തനെ മാറ്റാനൊക്കെ ഇല്ല. ലോകത്തിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പവർ ലവാണ്, സ്നേഹമാണ്. നമ്മെ വാസ്തവത്തിൽ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നത് സ്നേഹം കൊണ്ടാണ്. പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയത്, അവനെ യഥാസ്ഥാനപ്പെടുത്തിയത് ആ സ്നേഹമാണ്. ആ സ്നേഹത്തിന് മുന്നിൽ പത്രോസിനെ പൊട്ടിക്കറിയുവാനല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലേ? അവൻ്റെ സ്നേഹത്തിൻ്റെ സമർപ്പണം പിന്നീട് പത്രോസിൽ നമ്മൾ കാണുകയാണ്. ഇവിടെ നോക്കുക, ഇവൾ ആത്മീയമായി ഇത്ര നന്മയെ അവൾക്ക് കൊടുത്തിട്ടും അവൾ അവനോടുള്ള ബന്ധത്തിൽ ആത്മീയ ഉറക്കം ഭവിച്ചിട്ടും ആ പ്രിയൻ അവളെ ഉണർത്തുന്നത് അവൻ്റെ ഗദസമനയുടെ അനുഭവം പറയുകയാണ്. അവനെ ഏറ്റവും വേദനിപ്പിച്ച സന്ദർഭം നമ്മൾ വായിക്കുന്നു, അവൻ നെടുമ്പാട് വീണ് കരയുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്ന യെശയ്യാവ് 53:3 ഇങ്ങനെയാണ് വായിക്കുന്നത്, എ മാൻ ഓഫ് സോറോസ് ആൻഡ് അക്വൈൻറ്റഡ് വിത്ത് ഗ്രീഫ്. മലയാളത്തിൽ അത്രത്തോളം ഭാഷാന്തരം ശരിയായിട്ടില്ല. എ മാൻ ഓഫ് സോറോസ് ആൻഡ് അക്വൈൻറ്റഡ് വിത്ത് ഗ്രീഫ്, ദുഃഖപുത്രനായി അവൻ്റെ സഹപാഠികൾ ദുഃഖം മാത്രമായിരിക്കുന്ന ഒരുവനെ വരച്ച് കാണിക്കുന്നു. നമ്മൾ ആ ഗദസമനയുടെ അനുഭവം നോക്കുകയും ലൂക്കോസ് 22:44 നമ്മൾ വായിച്ചാൽ പലപ്പോഴും കർത്താവിനോടുള്ള ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് 22:44. 22:44 ആ ഗദസമനയുടെ അനുഭവം, അവൻ നെടുമ്പാട് തോട്ടത്തിൽ വീണ് കരയുകയാണ്. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ്റെ ചോരയല്ല വീണത്, വിയർപ്പുകൾ ചോരത്തുള്ളി പോലെയായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഇവിടെ മറക്കാതെ ഓർക്കണം, ഇതൊരു രാത്രി സമയമാണ്. പലസ്തീനിൽ ശൈത്യമുള്ള രാത്രിയായിരുന്നു. പത്രോസും മറ്റും നമ്മൾ വായിക്കുന്നു, തീ കായുന്നവരുടെ അടുക്കൽ പോയി കുളിർമാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ ശൈത്യം. ആ പട്ടാളക്കാരെ തീ കത്തിച്ച് കുളിർമാറ്റുകയാണ്. പത്രോസും അവരുടെ അടുക്കൽ പോയി നിന്ന് തീ മാറ്റുകയാണ്. ആ വിധത്തിൽ തണുപ്പുള്ളൊരു രാത്രിയിൽ അവൻ നെടുമ്പാട് വീണ് കരയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ ചോരത്തുള്ളി പോലെ വീഴണമെങ്കിൽ കർത്താവ് അനുഭവിച്ച വ്യഥ എന്തായിരിക്കും? ഭയങ്കരമായിരിക്കും. ആ തണുപ്പുള്ള രാത്രിയിൽ അവൻ ആ വിധത്തിൽ വിയർക്കണമെങ്കിൽ പിതാവ് അവനെ കൈവിടുന്ന ആ സന്ദർഭം അവന് മനസ്സിലായി. അവനത് വഹിപ്പാൻ കഴിയില്ലേ? അവനെ പാപമാക്കുന്ന സന്ദർഭം, തൻ്റെ പിതാവിനാൽ അവൻ കൈവിടപ്പെടുമെന്നുള്ളത് അവന് മനസ്സിലായി. പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. വേറൊരു വ്യാഖ്യാനം ആ ഭാഗത്തെക്കുറിച്ച് വന്നിരിക്കുന്നത് ഗദസമനയിൽ വെച്ച് അവനെ കൊല്ലുവാൻ പൈശാചികന്മാർ ശ്രമിച്ചെന്നാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചതാണെന്ന് പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ക്രൂശിനെ നോക്കിയല്ല അവൻ പറയുന്നത്, ക്രൂശ് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചായിട്ടല്ല കർത്താവ് പറയുന്നതെന്ന് ചിന്തിക്കുന്ന വലിയധികം ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. കാരണം ക്രൂശിനെ നോക്കിക്കൊണ്ടും ആ ക്രൂശിനെ ധൈര്യത്തോടെ നേരിട്ട് കർത്താവ് വരികയാണ്. എന്നാൽ ഗദസമനയുടെ അനുഭവത്തിൽ അവൻ പ്രാണവേദനയിലായി എന്ന് പറഞ്ഞാൽ ഈ അവൻ പ്രാണവേദനയിലായെന്ന് പറഞ്ഞാൽ മരിക്കുവാനുള്ള ഒരു വ്യഥയിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവന് തോന്നി അതിനു മുമ്പ് അവൻ മരിച്ചു പോകുമോ? പിതാവിനോട് പറയുകയാണ്, എന്നെ വിടുവിക്കണം. ഇനിയും അത് തന്നെയാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അത് നിന്റെ ഇഷ്ടമാകട്ടെ, ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ അവൻ അനുഭവിച്ച പ്രാണവേദനയുടെ അതിഭയങ്കരമായ ആ വ്യഥയാണ് നമ്മളവിടെ കാണുന്നത്. അവൻ്റെ വിയർപ്പുകൾ ചോരത്തുള്ളി പോലെ വീണെങ്കിൽ അവൻ അനുഭവിച്ച വ്യഥ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മളെ വീണ്ടെടുക്കുവാൻ. ഇത് അവളെ ഓർപ്പിക്കുകയാണ്. അവൻ്റെ കുറുനിരകൾ മഞ്ഞുകൊണ്ടും ശിരസ് മഞ്ഞുകൊണ്ടും നനഞ്ഞത് അവളെ ഓർപ്പിക്കുകയാണ്. അവളോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവൻ ഓർപ്പിച്ചിട്ട് പറയുകയാണ്, തുറന്നു തരിക, മുട്ടുകയാണ്. മുട്ടുന്നു അവൾ പറയുന്നത് എൻ്റെ പ്രിയൻ്റെ സ്വരം. എന്നാൽ അവൻ പ്രിയൻ വിളിച്ച വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ വാസ്തവത്തിൽ ഇന്ന് ഇരുന്ന ഭാഗങ്ങൾ വായിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതം ഞാൻ ഓർത്തുപോയി. ഇവിടെ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, എൻ്റെ കാന്തയെന്ന് വിളിച്ചില്ലേ? കാന്തെന്ന് വിളിക്കാതെ എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കെന്നേ വിളിച്ചുള്ളൂ. എൻ്റെ കാന്തയെന്ന് വിളിച്ചില്ല, മൈ സ്പൗസ് എന്ന് വിളിച്ചില്ലേ? എൻ്റെ കാന്തെന്ന് വിളിക്കാത്തതിൻ്റെ കാരണം എന്നാ? സി, കാന്ത എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഭേദ്യമായ ബന്ധമാണ്. ദേ ആർ വൺ. There is that oneness. കാന്ത എന്ന് വിളിക്കുമ്പോൾ ആ സ്പൗസ് അല്ലെങ്കിൽ ആ പ്രിയയുടെ ആ ഭാര്യയുടെ അഭേദ്യമായ ഒരു ബന്ധമാണ് കാണിക്കുന്നത്. കാന്ത എന്ന് വിളിക്കുമ്പോൾ ആ പദം അവനോട് ഉപയോഗിച്ചല്ലേ, ഉപയോഗിക്കാതെ ഉപയോഗിച്ച പദങ്ങൾ, നാല് പദങ്ങൾ ഉപയോഗിച്ചു. മൈ സിസ്റ്റർ, എൻ്റെ സഹോദരി എന്ന് വിളിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, ഇൻഡിക്കേറ്റിംഗ് ദ ഡിവൈൻ ലൈഫ് വിച്ച് വാസ് വിദിൻ ഹെർ. നോക്കുക, അവനിലുള്ള ആ ദൈവിക ജീവൻ അവളിലുമുണ്ട്. ഒരു പിതാവിൽ നിന്ന് ജനിച്ചു, അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ മടി കാണിച്ചില്ലേ. ആ സഹോദരി എന്ന് വിളിക്കുമ്പോൾ അവനിലുള്ള ജീവന്റെ ഭാഗം അവളും ഏറ്റെടുത്തവളാണ്, ആ ഡിവൈൻ ലൈഫ്. അതുകൊണ്ട് അവളെ സഹോദരി എന്ന് വിളിച്ചു. രണ്ട്, അവളെ എൻ്റെ പ്രിയ എന്ന് വിളിച്ചു, മൈ ലവ് എന്നാണ് ഇംഗ്ലീഷിൽ, മൈ ലവ്. അവളെ ദൈവിക പർപ്പസിൽ അവളെ ഉൾപ്പെടുത്തിയ സ്നേഹത്തിൻ്റെ അഗാധത അവളെ ഓർപ്പിച്ചു. മൂന്ന്, മൈ ഡവ്, എൻ്റെ പ്രാവേ. അവളിൽ പ്രാവ് നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു എംബ്ലമാണ്. പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രാവ് പ്രാവായിട്ട് വന്നെന്നല്ല പറഞ്ഞേ, പ്രാവ് പോലെ. ഇറ്റ് വാസ് ലൈക്ക് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാവായിട്ട് വന്നെന്നല്ല പറഞ്ഞത്, അത് പ്രാവ് പോലെ അങ്ങനെ ഇറങ്ങി വന്നെന്ന്. മറ്റുമല്ല, ഇവിടെ അവളിലുള്ള ദൈവിക ജീവന്റെയും ആത്മാവിൻ്റെ ആദാനത്തെയൊക്കെ അത് ഓർപ്പിക്കുന്നു. നാലാമത്, മൈ അൺഡിഫൈൻഡ്. ആ പദം എന്നെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു പദമാണ്, മൈ അൺഡിഫൈൻഡ്, എൻ്റെ നിഷ്കളങ്കി. ഇൻഡിക്കേറ്റിംഗ് അവർ ഹോളിനെസ്, നമ്മുടെ വിശുദ്ധി, നൈർമല്യത. അതെങ്ങനെ സാധിച്ചു? നമ്മൾ കൊലോസലേനത്തിൽ വായിക്കുന്നു, അവൻ നമ്മെ അവൻ്റെ സന്നിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ, നമ്മളെ നിഷ്കളങ്കരാക്കുവാൻ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തവർ, കുറ്റമില്ലാത്തവർ. അതെങ്ങനെ സാധിപ്പിച്ചു? കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചു. എങ്ങനെയാണ് സാധിപ്പിച്ചത്? അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ചു. ക്ഷമിച്ചപ്പോൾ അവന് ഒന്നും പിന്നെ ഓർക്കുന്നില്ലേ? ഇപ്പം നമ്മളെ വിളിക്കാൻ കഴിയും, മൈ അൺഡിഫൈൻഡ്, എൻ്റെ നിഷ്കളങ്കി. നമുക്ക് ഈ നാല് പേരുകൾ അവളെ വിളിക്കുമ്പോൾ അവളിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ ഓർപ്പിച്ച് അവൻ അനുഭവിച്ച ഗതസമനയുടെ ആ ചിന്തകളെ അവിടെ മനസ്സിലേക്ക് കൊടുത്തു വിട്ടിട്ട് അവളോട് വാതുക്കൽ മുട്ടുകയാണ് തുറക്കുവാൻ. വെളിപ്പാട് 3:20 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. അത് ഹൃദയത്തിൻ്റെ ഒരു നിലവാരമാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് പിന്നീട് ഈ പദം തന്നെ ഇവിടം തന്നെ നമ്മൾ നാലാം വാക്യത്തെ നമ്മൾ കാണാൻ പോവുകയാണ്. എന്നാൽ അവൾ പറഞ്ഞ മറുപടി ഒന്ന് നോക്കിയാട്ടെ, എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? എൻ്റെ കാലുകളെ കഴുകിയിരിക്കുന്നു, അതിന് അവയെ ബലനമാക്കുന്നത് എങ്ങനെ? വേറെ ഒത്തിരി ചിന്തിച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഹാവ് പുട്ട് ഓഫ് മൈ കോട്ട്, ഹൗ ഷാൽ ഐ, ഐ ഹാവ് വാഷ് മൈ ഫീറ്റ്, ഹൗ ഷാൽ ഐ. എങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഒഴികഴിവ് പറയുകയാണ്, അവൾ ഒഴികഴിവ് പറയുകയാണ്. നമുക്ക് എക്സ്ക്യൂസസ്, തിരുവചനത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള ഒഴികഴിവുകൾ പറയുന്നുണ്ട്. നമ്മളിപ്പം വായിച്ച ഒരു ഉപമയുണ്ടല്ലോ, ലൂക്കോസ് 14:15-24 വരെയുള്ള ആ ഉപമയിൽ നോക്കുക, ആ വാതുക്കൽ നിന്ന് മുട്ടിയപ്പോൾ, അപ്പത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ 18-ാം വാക്യത്തിൽ അവിടെ ഒഴികഴിവ് പറഞ്ഞു, ഞാൻ കട്ടിലെ കിടക്കുകയാണ്. നോക്കുക, ഇത് വേറെ ഒരു ഉപമയാണ്. ഇവിടെ കർത്താവ് ചിലരെ വിളിക്കുന്നു, ലൂക്കോസ് 14:15. 18-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. നോക്കുക, മനുഷ്യന് എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനെക്കുറിച്ച് റോമർ 1:20 ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, അവർക്ക് ഒഴികഴിവില്ല, ദേ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. റോമർ 1:20 അത് വായിക്കുന്നുണ്ട്. മാത്രമല്ല, മത്തായി 12:41 വാക്യങ്ങൾ വായിച്ചാൽ, 41-42 വാക്യത്തിലെ ഒരു മനുഷ്യനും ഒഴികഴിവില്ലെന്നുള്ളത് കർത്താവോടെ ഓർപ്പിക്കുന്നു. എങ്ങനെ? നിനവെ പട്ടണക്കാർ എഴുന്നേറ്റ് വന്ന് നിങ്ങളെ ന്യായം വിധിക്കും, തെക്കേദേശത്തിലെ രാജ്ഞി എഴുന്നേറ്റ് വന്ന് നിങ്ങളെ ന്യായം വിധിക്കും. കാരണം എന്നാ? നിനവയിലെ യോനയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അവരെല്ലാം മാനസാന്തരപ്പെട്ടു. രണ്ട്, ശേബരാജ്ഞി വളരെ വിദൂരതയിലിരുന്ന് ഈ ശലോമോനെ കുറിച്ചും യഹോവയെ കുറിച്ചും കേട്ടതേ ഉള്ളൂ. ഇത് സത്യമാണോ എന്നറിയാൻ മാസങ്ങൾ യാത്ര ചെയ്ത് ഈ സ്ത്രീ വളരെ അപകടമുള്ള പ്രതലത്തിൽ കൂടെ യാത്ര ചെയ്ത് ആ അവിടെ വന്നെങ്കിൽ കഥാവ് പറഞ്ഞു ഇവർ എഴുന്നേറ്റ് ന്യായം വിധിക്കുമെന്ന് പറഞ്ഞാൽ യോനയുടെ ഒരു പ്രസംഗം കൊണ്ട് അവർ മാനസാന്തരപ്പെട്ടു. നിങ്ങൾ എത്ര പ്രസംഗം കേട്ടു, നിങ്ങളെന്നാ മാനസാന്തരപ്പെടാത്തെ? ശേഖരാജി പറയും, ഞാനൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഞാൻ എത്ര ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്ന് കടമുടിയായി പരീക്ഷിച്ചത് ശലോമോനെ. ഇവിടെ ശലോമോനിലും വലിയവൻ കടന്നു വന്ന് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് വിശ്വസിപ്പാൻ മനസ്സില്ലേ? മാൻ ഈസ് വിതൗട്ട് എക്സ്ക്യൂസ്. കർത്താവ് പറയുന്നു, മനുഷ്യന് ഒഴികഴിവില്ലേ? ദൈവം മനുഷ്യനെ കൊടുക്കേണ്ട വെളിച്ചങ്ങളെല്ലാം കൊടുത്തു. എന്നാൽ ഇവിടെ ഇവൾ പറയുന്നതും ആ ഒഴികഴിവാണ്. എന്താണ് അവൾ പറയുന്ന ഒഴികഴിവ്? അവൾ പറയുന്നു, അവള് രാത്രി കിടക്കുകയാണ്, ഡ്രസ്സൊക്കെ മാറി, അങ്കിയൊക്കെ ഊരിയിരിക്കുകയാണ്. ഞാനത് വീണ്ടും എടുത്ത് ധരിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത് പറഞ്ഞു, എൻ്റെ കാലുകളൊക്കെ കഴുകിയിരിക്കുകയാണ്. ആ കാലുകളെ മലിനപ്പെടുത്തുവാൻ അവൾക്ക് ആഗ്രഹമില്ല. വളരെ പ്രാധാന്യതയുണ്ട് കാലുകൾ തിരുവചനത്തിൽ. കാലുകൾ കഴുകിയിരിക്കുന്നു, എന്നാൽ ഇതോട് ചേർത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കിയേ, അവളെ നേരത്തെ വിളിക്കുന്നതൊക്കെ അവനോടുകൂടെ ആ യാത്ര ചെയ്യുവാൻ വിളിക്കുകയാണ്. നമ്മൾ യെശയ്യാവ് 52:7 ഇങ്ങനെ വായിക്കുന്നുണ്ട്, സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം, സുവാർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നമ്മൾ സർവായുധവർഗം എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും കാലിന് എന്താ എടുക്കാൻ പറഞ്ഞത്? സുവിശേഷമല്ല എടുക്കാൻ പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരുക്കം, യെസ്, സുവിശേഷത്തിനായുള്ള ഒരുക്കമാണ് കാലിന് ചെരുപ്പ്, ദ റെഡിനെസ്. പൗലോസ് റോമലേഖനം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, റോമിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതിന് മുമ്പ് പൗലോസിന് പ്രവചനം വന്നു, എന്താ? പൗലോസെ, നീ റോമിലേക്ക് പോയാൽ നിന്നെ ബന്ധിക്കും എന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, എന്നാ, ഞാൻ ബന്ധിക്കപ്പെടാനല്ല, മരിക്കാനും ഞാൻ തയ്യാറാണ്. ആ കാലുകളെ കുറിച്ച് പറയുന്ന പദമാണ് എന്താണ്? റെഡിനെസ് ഫോർ ദ ഗോസ്പെൽ. ബന്ധനം അവിടെ ഉണ്ടെന്ന് പൗലോസിനോട് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, എനിക്ക് ബന്ധനമല്ല, മരിക്കാനും ഞാൻ തയ്യാറാണ്. ഹി വാസ് റെഡി ടു പ്രീച്ച്, ഈഗർ ടു പ്രീച്ച് ദ ഗോസ്പെൽ ഇൻ റോം. റോമിൽ ആ സുവിശേഷം പ്രസംഗിക്കാൻ അവൻ ഒരുങ്ങിയപ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്ത പോലെ ഇരുമ്പ് പോലെയുള്ള കഴുത്താണ് ആ വിൽ പവർ, അതിനൊന്നും മാറ്റമില്ല, എന്തും വന്നോട്ടെ. ആ കാലുകൾ വളരെ മനോഹരമാണ്. ഇവിടെ നോക്കുക, അവൾ പറയുന്നു, എൻ്റെ കാലൊക്കെ ഞാൻ കഴുകിയിരിക്കുകയാണ്, അത് മലിനപ്പെടുത്തുവാൻ എനിക്ക് മനസ്സില്ല. ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ പൊടിപടലങ്ങൾ ഭൂമിയിലെ അവർ യാത്ര ചെയ്യുമ്പോൾ അഴുക്കുകളൊക്കെ പിടിക്കുകയാണ്. ഇവൾക്ക് അതിന് മനസ്സില്ലേ, കഷ്ടപ്പെടാൻ മനസ്സില്ലേ, അവൾ മാറിയ വസ്ത്രങ്ങൾ വീണ്ടും ധരിക്കാൻ അവൾക്ക് മനസ്സില്ലേ. ഒഴികഴിവൾ പറയുകയാണ്. തിരുവചനത്തിൽ അനേക ഒഴികഴിവുകളെ നാം കാണുന്നുണ്ട്. ഷീമോന്റെ വീട്ടിൽ കർത്താവ് ചെന്നപ്പോൾ ആ കാലിനെ കുറിച്ച് പറഞ്ഞു. ലൂക്കോസ് 7 44 കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ലേ. കർത്താവ് അത് പറയുമ്പോൾ, മധ്യപൂർവ്വദേശത്തിൻ്റെ പ്രത്യേകത അവർ സാൻഡൽസ് ആണ് ധരിക്കുന്നത്, മാത്രമല്ല ഇന്നത്തെ പോലെ ടാറിങ്ങൊന്നുമില്ല, റോഡൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. വീടുകളിൽ ചെന്നാൽ ഉടൻ കാല് കഴുകാനായിട്ട് വെള്ളം കൊടുക്കുകയും അടിമകൾ ആ കാലിലെ വെള്ളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴുകുകയും ചെയ്യും. കർത്താവ് അതുകൊണ്ടാണ് ദാസന്മാരുടെ, ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായിട്ട് ഒരു അടിമയുടെ വേഷം കൊണ്ട് കുനിയുന്നത്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞു. ആ കാലിനെ കുറിച്ച് അവൾ പറഞ്ഞത് അവിടെ നമുക്ക് വിടാം. എന്നാൽ പിന്നീട് ഇതിൻ്റെ മഹത്വം കുറച്ചുകൂടെ കഴിയുന്നുണ്ട്. അവൾ കുറച്ച് കഴിയുമ്പോൾ ചെരുപ്പിടും, കർത്താവിനോട് കൂടെ യാത്രയും. അതാണ് 7:2 നമ്മൾ വായിക്കുന്നത്. നമുക്കത് പിന്നീട് ചിന്തിക്കാം, എന്നാലൊന്ന് വായിക്കാം. 7:2 നോക്കാട്ടെ. പ്രഭുകുമാരി, ഓ പ്രിൻസസ് ഡോട്ടർ എന്നാ വിളിക്കുന്നേ, ഓ പ്രിൻസസ് ഡോട്ടർ, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാല് എത്ര മനോഹരം. യെസ്, അവളുടെ കാലുകളിൽ അവർ ചെരുപ്പിട്ടു. ഈ 5:3 എൻ്റെ കാലുകൾ മലിനമാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഏകീഭവിച്ചിട്ട് അവൾ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ, പ്രഭുകുമാരി, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാലെത്ര മനോഹരം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുവാൻ, സുവിശേഷവുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൺമുമ്പിൽ ആ കാലുകൾ വളരെ സൗന്ദര്യമുള്ളതാണ്. ചെരുപ്പിട്ടിരിക്കുന്ന കാല് ഒരുക്കം, സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ് ആ ചെരുപ്പ്. ആ ചെരുപ്പ് അവൾ ധരിച്ചിരിക്കുന്നത് 7:2 അവളുടെ സൗന്ദര്യത്തിൻ്റെ വേറെ ഒരു വർണ്ണനയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ 4-ാം അധ്യായത്തിൽ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കണ്ടു. ഇവിടെ നമുക്കിനി നോക്കിയാൽ കാല് തൊട്ട് മുകളിലോട്ടാണ് അവളെ വർണ്ണിക്കുന്നത്. നമുക്ക് ആ ഭാഗത്ത് വരുമ്പോൾ അത് പഠിക്കാം. പരിശുദ്ധാത്മാവ് അവിചാരിതമായിട്ട് അത് എഴുതിയതല്ല, നമുക്കവിടെ പഠിക്കാം. എന്നാൽ 5:4 നോക്കിയാട്ടെ. 5:4 ഈ 5:4 അവളെ വീണ്ടും ഉണർത്തുവാൻ പ്രിയൻ ചെയ്ത കാര്യമാണ് വായിക്കുന്നത്. എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി, എൻ്റെ പ്രിയനെ തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു, എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപടികളിൽ മേൽ പൊഴിച്ചു. നമ്മൾ തഴുതുപടി എന്നൊക്കെ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിലത് വായിക്കാൻ ഞാൻ, മൈ ബെലവഡ് പുട്ട് ഹിസ് ഹാൻഡ് ബൈ ദ ഹോൾ ഓഫ് ദ ഡോർ. മധ്യപൂർവ്വദേശത്തിൽ, പലസ്റ്റീനിലും ഒക്കെ, മിഡിൽ ഈസ്റ്റിലും ഒക്കെ വാതിലുകൾ, അതിനകത്തൊരു ചെറിയ വാതിൽ പോലെ ഒക്കെ കാണും. കർത്താവ് പറഞ്ഞുണ്ടല്ലോ, വലിയ വാതിലിനകത്തൊരു കൊച്ചു വാതിൽ കാണും. ആ വാതിലാണ് ആ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതെന്ന് പറയുന്നത്. ആ വാതിലിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മാത്രമല്ല, ഈ വാതിലുകളിലെ കുറ്റിയൊക്കെ എടുക്കാൻ അകത്തോട് കൈയിട്ട് തുറക്കാനായിട്ട് അതിനകത്ത് ലാച്ചസും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൈ ബെലവഡ് പുട്ട് ഹിസ് ഹാൻഡ് ബൈ ദ ഹോൾ ഓഫ് ദ ഡോർ ആൻഡ് മൈ ബവൽസ് വെർ മൂവ്ഡ് ഫോർ ഹിം. മൈ ബവൽസ്, അവിടെ എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. ഐ റോസ് അപ്പ് ടു ഓപ്പൺ ടു മൈ ബെലവഡ് and my hands dropped with myrrh and my fingers with sweet smelling myrrh upon the hands of the lock. Okay, ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഒന്നാമത് നമ്മൾ അവിശ്വസ്തരായി പാർത്താലും, രണ്ട് ദിവസം രണ്ടിന്റെ 13 വായിക്കുന്നു, നമ്മൾ അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലേ? അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹം നിത്യസ്നേഹമാണ്. അവൻ നമ്മളെ വഴിയിൽ വിടുന്ന സ്നേഹമല്ലേ? അവൻ്റെ സ്നേഹത്തെ മാറ്റിക്കളയുന്നവനല്ലേ? അവൻ മാസത്തിൽ നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും മാറാത്ത സ്നേഹമാണ്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും അവൻ ചെയ്യുകയാണ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ രണ്ട് കാര്യം കാണുന്നു. ഒന്ന്, വാതിലും കാണുന്നു, വാതിലിൻ്റെ തഴുതുപടി അല്ലെങ്കിൽ ലോക്കും കാണുന്നു അല്ലേ. ഇവിടെ വാതിലും കാണുന്നുണ്ട്. My beloved put his hand by the hole of the door. നോക്കുക, ഇട്ടിട്ട് തഴുതുപടികളിന്മേൽ ഇത് പൊഴിച്ചെന്ന. തഴുതുപടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിച്ചു ലാച്ചസിലാണത്, ലോക്സ് എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൺ ദ ഹാൻഡിൽസ് ഓഫ് ദ ലോക്സ്. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കുക, ഒരു വാതിലും ആ വാതിലൊരു ലോക്കും. വാതില് ഹൃദയമാണ് വാതില്. നമ്മൾ ഈ വെളിപാട് ദിവസം 3 വായിക്കുന്നുണ്ടല്ലേ, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, അത് ഹൃദയമാണ് കാണിക്കുന്നത്. ഈ വാതിലിലുള്ള പൂട്ട് എന്തിനെയാണ് കാണിക്കുന്നത്? ദാറ്റ്സ് അവർ വിൽ പവർ, നമ്മുടെ ഇച്ഛാശക്തിയാണ്. വാതിലുള്ള പൂട്ടെന്ന് പറഞ്ഞാൽ, ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛാശക്തിയാണ്. നോക്കുക, അതിനെ തുറക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കണമെങ്കിൽ ആ പൂട്ട് ഉപയോഗിക്കണം, നമ്മുടെ വിൽ പവർ ഉപയോഗിക്കണം. കർത്താവ് തന്നെ പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ എന്നാൽ. ഇവിടെ നമ്മൾ നോക്കിയാട്ടെ, ഈ കർത്താവ് എന്താ ചെയ്തത്? എന്ത് ചെയ്തു നോക്കുക. ഇവളെ പറയുന്നു, അവൾ തുറക്കുവാനായിട്ട് കരങ്ങൾ അങ്ങോട്ട് ഇട്ടപ്പോൾ നോക്കുക, അവന് കൈകളിട്ടു, ആ തഴുതുപടികളിൽ കൈകളിട്ടു. ഉടനെ വായിക്കുന്നു, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. മൈ ബൗൾസ് വർ മൂവ്ഡ് ഫോർ ഹിം. അത് വാസ്തവത്തിൽ അവളിൽ ഉണ്ടാകുന്ന വികാരത്തെ കാണിക്കുകയാണ്. അവളിൽ ഉണ്ടാകുന്ന, അവളുടെ ആന്തരികമായ, അവളിൽ സംഭവിച്ച ആ വലിയ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. അവൻ്റെ സ്നേഹം അവളെ വാസ്തവത്തിൽ ആന്തരികമായ, നമ്മൾ പറയത്തില്ലേ എൻ്റെ ഹൃദയം അങ്ങ് ഉരുകിപ്പോയെന്നൊക്കെ പറയില്ലേ, അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. മൈ ബൗൾസ് വെർ മൂവ്ഡ് ഫോർ ഹിം, അവന് വേണ്ടി വാസ്തവത്തിൽ ചലിച്ചു എന്നാണ്. 2:6, അവൻ്റെ ഇടങ്കൈ എൻ്റെ തലയിൻ കീഴിയിരിക്കട്ടെ, അവൻ്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. നമുക്ക് ആ കരമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. Put in his hand by the hole of the door. അവനുടെ ഉള്ളിലൂടെ ആ കരങ്ങളെ ഇട്ടെന്ന് പറയുമ്പോൾ ആ കരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ആ കരം ആണിപ്പാഴുതുള്ള കരമാണ്. നോക്കുക, ഇത് തന്നെയാണ് യഹൂദനും സംഭവിക്കാൻ പോകുന്നത്. സഖറിയാവ് 13:6 യഹൂദന്റെ ഹൃദയത്തെ ചലിപ്പിക്കാൻ പോകുന്നതും ആ കരങ്ങൾ കൊണ്ടാണ്. ആ കരങ്ങൾ അവനോടുള്ള ബന്ധത്തിൽ കാണുമ്പോൾ അവർ ചോദിക്കും, നിന്റെ കൈകളിൽ കാണുന്ന ഈ പാടുകൾ എന്താണ്? കർത്താവ് എന്താ പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട അടികളുടെ പാടാണ്. അത് വളരെ ഹൃദയത്തെ നോവിക്കും. കാരണം എന്താ എന്നാ എന്ന് ചോദിച്ചാൽ, സ്നേഹിക്കുന്നവരുടെ വീട്ടിലെ അടികളാണ് വളരെ മുറിവുള്ളത്, വേദനയുള്ളത്. ഇപ്പം നമ്മളൊരു നമ്മളോട് പണക്കമുള്ള ഒരാൾ ചെന്ന് ഒരാൾ വഴക്കുണ്ടായി, ഒരു മുറിവുണ്ടായാലും നമുക്ക് അത്രയും വേദന ഉണ്ടാകത്തില്ലേ. എന്നാൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയുടെ വീട്ടിലോ അപ്പൻ്റെ വീട്ടിലോ സഹോദരൻ്റെ വീട്ടിലോ ചെന്ന് എനിക്കൊരു മുറിവുണ്ടായാൽ ആ മുറിവിന് വലിയ വേദനയാണ്. കർത്താവ് അതാ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ കൊണ്ട് അടികളാണ്. അന്ന് അവരുടെ ഹൃദയം വാസ്തവത്തിൽ ഇതുപോലെ മാറും. കർത്താവിൻ്റെ ആ കരം കാണുമ്പോൾ മാറും. ഇന്ന് ഇവളുടെ ഹൃദയത്തെ ചലിപ്പിക്കുവാൻ അവൻ ചെയ്തത് ആ കരത്തിൻ്റെ സ്പർശനമാണ്. ആ ആണിപ്പഴുതേറ്റ കരങ്ങൾ കാണിക്കുകയാണ്. സി പത്രോസിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും നമുക്കറിയാം, തോമസിൻ്റെ അടുക്കൽ ചെന്നപ്പോഴും ഒക്കെ ആ മുറിവ് കാണിച്ചു. ഇങ്ങോട്ട് കൈയൊന്നിട്ട് ഇങ്ങോട്ടൊന്ന് ഇടാൻ പറഞ്ഞു, നിന്റെ വിരൽ നീട്ടി. ഉടനെ അവൻ പറഞ്ഞാൽ, എൻ്റെ കർത്താവിൻ്റെ ദൈവമേ. യോ, ആ മുറിവിൻ്റെ മുന്നൽ ആ തോമസിന് നിൽക്കാൻ കഴിഞ്ഞില്ല. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. അവൻ്റെ പാദത്തിലോട്ട് അങ്ങ് വീഴുകയാണ്. ഇവളെ നോക്ക്, ആത്മീയമായി ആ ഉണർത്തുവാനായിട്ട് ആ പ്രിയൻ്റെ കരങ്ങളാണ് അവിടെ പ്രവർത്തിച്ചത്. ആ കരങ്ങളെക്കുറിച്ച് നമ്മൾ താഴോട്ട് പഠിക്കാൻ പോവുകയാണ്. ഭയങ്കരമായിട്ടുള്ള പഠനം താഴോട്ട് വരികയാണ്. അതേ അധ്യായത്തിൽ നമുക്ക് പിന്നീട് അത് പഠിക്കാം. എന്നാൽ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഈ ഭാഗം നമുക്ക് തീർത്തിട്ട് പോകാം. അവൾ തുറക്കുവാനായിട്ട് എഴുന്നേറ്റ് വന്നു. അവൾ ആ ലോക്കിൽ അവൾ പിടിച്ചു, തഴുതുകളിൽ പിടിച്ചു. പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുകളിൽ പൊഴിച്ചെന്നാണ്. എന്ന് പറഞ്ഞാൽ I rose up to open to my beloved, my hands dipped with myrrh and my fingers with sweet smelling myrrh upon the handles of the lock. Aval aa kadagende handle chennu pidichappol avalde karathil mooru moorinte thailavum parandu nornja ende artham enda mooru nammal orthu kathavinte suffering love ne kaanikkunnu എന്ന് പറഞ്ഞാൽ ആ ലോക്കിൽ അവൻ കരമിട്ട് അതിൻ്റെ ഓർമ്മകൾ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ മൂര് പുരട്ടിയിട്ട് ആ മൂരിൻ തൈലം അവൻ വെച്ചിട്ട് അവൻ്റെ കരം അവൻ പിൻവലിച്ചു കളഞ്ഞു. അവൾ എഴുന്നേറ്റ കഥകിൻ്റെ ആ ലോക്കിൽ പിടിച്ചപ്പോൾ അവിടെ കരത്തിൽ ആ മൂര് പുരണ്ടു. ആ മൂരിൻ്റെ ഗന്ധം അവളുടെ വാസ്ത്രത്തിൽ മൂക്കിലേക്ക് വന്നു. ആ ഗന്ധം അവളെ ഒരു കാര്യം ഉണർത്തി, എൻ്റെ പ്രിയൻ്റെ മരണം, എൻ്റെ പ്രിയൻ്റെ കഷ്ടത, അവൻ്റെ സഫറിംഗ് ലവ്. നമ്മൾ ആ മൂറിനെ കുറിച്ച് കുറെ പഠിച്ചത് കൊണ്ട് ഞാനത് വിടട്ടെ. എൻ്റെ മാർവിൽ മൂരിൻ കെട്ടുപോലെ ഞാൻ അവനെ സൂക്ഷിച്ചതാണ്, എൻ്റെ പ്രിയനെ ഞാൻ വിട്ടുപോയി. ഇന്ന് നോക്കുക, ആ കരങ്ങൾ വീണ്ടും ആ മൂരിൻ്റെ ഗന്ധം എനിക്ക് തന്ന് എന്നെ ഉണർത്തുകയാണ്. ഇവിടെ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മിക ക്ഷീണം സംഭവിക്കുമ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തുന്നത് അവൻ്റെ സ്നേഹമാണ്, അവൻ്റെ സഫറിംഗ് ലവാണ്, അവൻ്റെ ആ വാസ്തവത്തിൽ സ്നേഹമാണ്. ഒരു പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കാം എല്ലാ ഞായറാഴ്ചയും കർത്താവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചു തന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി ആ അപ്പവും വീഞ്ഞും, ഒന്ന് അവൻ്റെ തകർക്കപ്പെട്ട ശരീരം, മറ്റൊന്ന് അവൻ നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തം, ഇതിൻ്റെ രണ്ടിൻ്റെ സിമ്പിള് വെച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ വന്ന് ആരാധിച്ച് ഓർക്കുന്നത് വീണ്ടും വീണ്ടും എല്ലാ ഞായറാഴ്ചയും നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് അവൻ്റെ സഫറിംഗ് ലവ്. നമ്മൾ ആ ഞായറാഴ്ച അത് ഓർക്കുമ്പോൾ നമുക്ക് പിന്നൊരാഴ്ച പോയി എന്തെങ്കിലും അവന് വിരുദ്ധമായി ചെയ്യാൻ കഴിയുമോ? അവനെ ദുഃഖിപ്പിക്കുന്ന ചെയ്യാൻ കഴിയില്ലേ? നമ്മളെ വാസ്തവത്തിൽ റിമൈൻഡ് ചെയ്യുകയാണ് എല്ലാ ആഴ്ചയും ആ കർത്തൃമേശയിൽ കൂടെ. കർത്താവോട് പറഞ്ഞത് എന്താ? നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ. ഹീ ഈസ് റിമൈൻഡിങ് അസ്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ശൂന്യമിയെ തിരിച്ചു കൊണ്ടുവരാൻ ഗതസമനയുടെ അനുഭവം, മൂരിൻ്റെ അനുഭവം, അവൻ്റെ കൈകളിലെ ആ പാടിൻ്റെ ആ കാഴ്ചപ്പാട്, ആ കർത്താവിൻ്റെ ക്രൂശും ആ സഫറിങ്ങുമാണ് അവളെ വാസ്തവത്തിൽ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് അവൻ ശ്രമിക്കുന്നുള്ളത് നമ്മൾ മറക്കരുത്. സഭായോഗത്തോടുള്ള ബന്ധത്തിലും ഈ ഞായറാഴ്ച ദിവസം വാസ്തവത്തിൽ ആ ക്രമീകരണം സഭയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തതും ഇതോടുള്ള ബന്ധത്തിലാണ്. നമ്മളതുകൊണ്ടല്ലേ ഞായറാഴ്ച കൂടി വന്ന് എല്ലാ ആഴ്ചയിലും കർത്താവിനെ അപ്പം നുറുക്കി നമ്മൾ ഓർക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇന്ന് വാസ്തവത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യവും അതാണ്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. എത്ര സഭകളാണ് അത് നിസ്സാരമായി കരുതി അത് ഓർക്കാതിരിക്കുന്നത്. അവരതിൻ്റെ പ്രാധാന്യം വിട്ടുകളഞ്ഞു. വല്ലപ്പോഴും ഒരിക്കലേ അവരിങ്ങനെ ഒന്ന് കൂടി വന്ന് ആരാധിക്കുകയുള്ളൂ. അതല്ല കർത്താവ് വെച്ചതിന് ചില കാരണങ്ങളുണ്ട്. ആറാം വാക്യം, ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനെ പോയി കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാനവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ലേ. എന്ത് സംഭവിച്ചു? I called him. ഞാൻ അവനെ അന്വേഷിച്ചു, പക്ഷെ അവൻ മാറിക്കളഞ്ഞിരുന്നു. നമ്മുടെ പ്രാണന്റെ ഇൻഡിഫറൻസ്, നമ്മൾ അവനോട് വാസ്തവത്തിൽ ആ സ്നേഹത്തിന്റെ കൂറ് പുലർത്താതിരുന്നാൽ, പ്രിയനെക്കാട്ടിൽ അവൾ വലുതായിട്ട് വാസ്തവത്തിൽ എണ്ണിയത് എന്താണ്? പ്രിയനെക്കാട്ടിൽ വലുതായിട്ട് അവൾ ഇതുവരെ എണ്ണിയത് എന്താണ് വാസ്തവത്തിൽ? നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ, അവളുടെ കംഫോർട്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് ഹെർ കംഫോർട്ട്. അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നേരത്തെയും നമ്മൾ ചിന്തിച്ചു, അവളെ വിളിച്ചപ്പോൾ എന്താ പറയുന്നത്? നേരത്തെ വിളിച്ചു, എൻ്റെ പ്രിയേ നീ ഒന്ന് എഴുന്നേറ്റ് വരിക. അവളെ വിളിക്കുമ്പോഴും അവൾ കംഫർട്ടബിളാണ്. എവിടെ? ഈ നാല് ചുവരിൻ്റെ ഉള്ളിൽ, അവൾ ഭിത്തിക്കുള്ളിൽ അവൾ കംഫർട്ടബിളാണ്. അവൾക്ക് എഴുന്നേറ്റ് വരാൻ മടിയാണ്. ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഷീസ് ഓൺ ദ ബെഡ്. അവൾ ആ കിടക്കയിലാണ്, എഴുന്നേൽപ്പാൻ മടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹെർ കംഫോർട്ട് ഹാസ് was more to her than his love. അവന്റെ സ്നേഹത്തെ കാട്ടിൽ അവൾക്ക് വലുത് അവളുടെ കംഫോർട്ടായിരുന്നു. മക്കളായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ആ കർത്താവിൻ്റെ ആ സ്നേഹത്തിന് മുന്നിൽ നമ്മുടെ കംഫോർട്ടൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല. ആ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതൊന്നും നമുക്ക് വിഷയമല്ല. അവൻ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവൻ്റെ സെൻസിബിൾ പ്രസൻസ് ചിലപ്പോൾ നമ്മളെ ആത്മീകമായി വളർത്താനൊന്നും മാറ്റി നിർത്തും. ചിലപ്പോൾ നമ്മൾ അന്നേരം അവനെ കൂടുതലായി അന്വേഷിക്കും. നമ്മളൊരു പക്ഷേ അപ്പോൾ ചില ഉപവാസങ്ങളൊക്കെ എടുക്കും. നമ്മൾ അവൻ്റെ സന്നിധിയിൽ ഭക്ഷണങ്ങൾ വെടിഞ്ഞ് അവൻ്റെ സന്നിധി നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അവൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കും. എന്തിനു വേണ്ടി? അവനോട് കുറച്ചുകൂടെ അടുക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ വിഷമം മാറ്റുവാൻ. കർത്താവിൻ്റെ സന്നിധി നമ്മൾ കുറച്ചുകൂടെ വാസ്തവത്തിൽ സമയങ്ങൾ ചെലവഴിക്കും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ചുകൂടെ ആ സ്നേഹം അവനോട് വർദ്ധിക്കുക. യെസ്, കർത്താവ് പലപ്പോഴും നമ്മുടെ ആത്മിക ആ മന്ദത മാറ്റുവാനാണ് അവൻ ചിലപ്പോൾ മാറി നിൽക്കുന്നതായിട്ട് തോന്നും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവൻ നമ്മളെ വിട്ട് മാറില്ലേ. കർത്താവ് വാക്ക് പറഞ്ഞു, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടില്ലേ. കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല യോഹന്നാൻ 13:1 കർത്താവ് പറഞ്ഞു, എന്താണ്? അവൻ അവരെ അവസാനത്തോളം സ്നേഹിച്ചെന്നാണ്. അവസാനത്തോളം ആ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല. എന്നാൽ അവൻ്റെ സാന്നിധ്യം നമുക്ക് ചിലപ്പോഴൊക്കെ മാറ്റിക്കളയും. അവന് സെൻസിബിൾ പ്രസൻസ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയില്ല. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാട്ടെ, അവൾ അന്വേഷിക്കാൻ തുടങ്ങി. 7-ാം വാക്യത്തില് നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, അവരെന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. ഇത് വായിച്ചാൽ നമുക്ക് അല്പം പെശകായിട്ട് തോന്നും. മലയാളം ബൈബിൾ വായിച്ചാൽ അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം എന്താ അതിൻ്റെ ഭാഷാന്തരം എന്നൊക്കെ നോക്കുക. ദ വാച്ച്മെൻ ദറ്റ് ഗോത്ത് അബൌട്ട് ദ സിറ്റി ഫൗണ്ട് മീ. നിങ്ങൾക്ക് പട്ടണത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ ആരാണ്? ഈ പട്ടണത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ. ഈ പട്ടണം ഏത് പട്ടണമാണ്? യെരുശലേം പട്ടണമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചില്ലേ മതിൽ കെട്ടിയ പട്ടണം? അത് യെരുശലേം പട്ടണമാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആത്മീയമായി എന്തൊരു ആത്മീയ അർത്ഥമാണ് ഇത്, ആഴമേറിയ അർത്ഥമാണെന്ന് നോക്കിയാട്ടെ. മതിൽ കെട്ടിയ തോട്ടമാണ്, മതിൽ കെട്ടിയ പട്ടണം. ആ പട്ടണം വാസ്തവത്തിൽ യെരുശലേം പട്ടണം എന്തിനാ കാണിക്കുന്നത്? പുതിയ നിയമസഭയായ യെരുശലേം, സിയോൻ എൻ്റെ വാസസ്ഥലമാണ്. നമ്മൾ നേരത്തെ അത് വായിച്ചു പഠിച്ചു, അതുകൊണ്ട് ആ വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. 137-ാം സങ്കീർത്തനമാണോ എവിടെ നമ്മൾ വായിച്ചല്ലോ, സിയോൻ എൻ്റെ വാസസ്ഥലമാണ്, അതിനെ ഞാൻ ഇച്ഛിച്ചു, അതെൻ്റെ വാസസ്ഥലമാണ്. ആ സിയോനാണ് മതിൽ കെട്ടിയ പട്ടണം, അല്ലെങ്കിൽ മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട പട്ടണം. അപ്പോൾ ഈ മതിലിൻ്റെ ഉള്ളിൽ സിറ്റിക്കകത്ത് യാത്ര ചെയ്യുന്ന കാവൽക്കാരാണ്? മൂപ്പന്മാരാണ്, മൂപ്പന്മാരാണ്. സഭയുടെ കാവൽക്കാർ മൂപ്പന്മാരാണ്. എബ്രായർ 13:17 വായിക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ. ഫോർ ദ വാച്ച് ഫോർ യുവർ സോൾസ്. ദൈവജനത്തിന്റെ ആത്മാവിനെ കാവൽ ചെയ്യുന്ന കാവൽക്കാരാണ് വാസ്തവത്തിൽ മൂപ്പന്മാർ. എബ്രായലേഖനം 13:17. അവരുടെ ജോലി വേറെയൊന്നുമല്ലേ? വാസ്തവത്തിൽ സഭയെ ഓവർസൈറ്റ് ചെയ്യണമെന്നുള്ളത് ശരിയാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? വാച്ചിങ് ഫോർ ദ സോൾസ്. ഓരോ ദൈവവൈതലും ആത്മീയമായി വളരുന്നതും അവരുടെ പിന്മാറ്റവും അവരുടെ സകല കാര്യങ്ങളും മനസ്സിലാക്കുവാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. ദേ ആർ വാച്ച്മെൻ. കർത്താവിന് വേണ്ടി അവർ ആ ജോലി ചെയ്യുകയാണ്, വലിയ ജോലിയാണ്. ദേ ആർ ദ വാച്ച്മെൻ ഓഫ് ഹിസ് ചർച്ച്. നമ്മൾ അതോടുള്ള ബന്ധത്തിൽ മൂപ്പന്മാരെ കുറിച്ച് നമ്മൾ അല്പം മുമ്പ് ചിന്തിച്ചല്ലോ. അപ്പോസ്തലപ്രവൃത്തി 20 അവരോട് കർത്താവ് പറഞ്ഞ തന്നെ ഉണർന്നിരിക്കാൻ പറയുമ്പോൾ, ദെയർ ഫോർ വാച്ച് എന്ന് അവിടെ ഇംഗ്ലീഷിൽ പറയും. അവിടെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ഇസ്രയേലിൻ്റെ കാവൽക്കാരെ കുറിച്ച് പറഞ്ഞ പോലെ ഇന്നുള്ള അനേക കാവൽക്കാരെ കുറിച്ച് പറയാൻ കഴിയും. യെശയ്യാവ് 56:10-11 എന്താ വായിക്കുന്നത്? യെശയ്യാവ് 56:10-11 വാക്യം, അന്നെന്ന പോലെ ഇന്നും ഈ കാവൽക്കാരെ കുറിച്ച്, അനേക കാവൽക്കാരെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു വാക്യമാണ് യെശയ്യാവ് 56:10-11 വാക്യം. യെസ്, കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ, അവർക്ക് കുരയ്ക്കാൻ അറിയത്തില്ലെന്ന്, മുന്നറിയിപ്പ് കൊടുക്കാൻ അറിയില്ലേ. അവരുടെ ഏറ്റവും വലിയ ജോലി തന്നെ കുരയ്ക്കണമെന്നുള്ളതാണ്. തിമത്യോസിന് എഴുതുമ്പോൾ അവിടെ മൂപ്പന്മാരുടെ സവിശേഷതകൾ പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 തിമോത്തിയോസ് 3:2, ഏറ്റവും വലിയ ആ ഒരു ഗിഫ്റ്റ് ഒറ്റ ഗിഫ്റ്റേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി മുഴുവൻ ഫ്രൂട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മൂപ്പൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എടുത്ത് പറഞ്ഞത് മുഴുവൻ അവൻ്റെ ആത്മീക ഫ്രൂട്ടാണ്, അവൻ്റെ ആത്മീക ആ ശ്രേഷ്ഠതയാണ്. എന്നാൽ ഒറ്റ ഗിഫ്റ്റേ പറഞ്ഞുള്ളൂ. ആ ഗിഫ്റ്റ് ഏതാണെന്നറിയാവോ? ഹീ ഷുഡ് ബി ആപ്റ്റ് ടു ടീച്ച്. ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം, ദൈവജനത്തിന് പോഷണം കൊടുക്കുവാൻ അറിയണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏഷ്യാവിൽ വായിച്ച പോലെ കുരയ്ക്കാൻ അറിയണം. ഞാൻ ചോദിച്ചോട്ടെ, ആടിന് പോഷണം കൊടുക്കാൻ അറിയില്ലേ, പിന്നെ എങ്ങനെ ഇടയനായിട്ടിരിക്കുന്നേ? ആ പദത്തിന് എങ്ങനെ അനുവർത്ഥമായി മാറും? ഇല്ലേ, അതുകൊണ്ടാണ് പഴയ നിയമത്തിലും കർത്താവ് പറഞ്ഞ് ഇവർ കുരുടന്മാരാണ്, ഇവർ കാവൽക്കാരൊന്നും അല്ലേ. കുരുടന്മാർ കാക്കാൻ ഒക്കുമോ? കുരുടന്മാരെ കാവൽക്കാരാക്കി നിർത്താനൊക്കെ ഇല്ലേ? ആത്മീക കുരുടന്മാരായിപ്പോയി, അവർക്ക് കുരയ്ക്കാനും അറിയില്ല, അവർ പിന്നെ എങ്ങനെ കാവൽക്കാരായിട്ടിരിക്കുന്നേ? പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം. അത് പഠിച്ചാൽ വാസ്തവത്തിൽ ആ ദൗത്യം തന്നെ ഏറ്റെടുക്കാൻ നമുക്ക് പേടി തോന്നും. എന്നാൽ കർത്താവ് ചിലരെ ഒരുക്കി ആ ദൗത്യത്തിലേക്ക് ഉയർത്തും എന്നുള്ളത് സത്യമാണ്. ഇവിടെ നമ്മൾ ആ കാവൽക്കാരെ കുറിച്ചാണ് വായിക്കുന്നത്. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ, അവരെന്ത് ചെയ്യിച്ചു? നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു, അവർ എന്നെ അടിച്ചു മുറിവേൽപ്പിച്ചു. അടിച്ചു മുറിവേൽപ്പിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ അതിൻ്റെ മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇങ്ങനെയാണ്, ടു ബീറ്റ് ഔട്ട് ഓർ ടു മേക്ക് ഫ്ലാറ്റ് എന്നാണ് ആ പ്രയോഗത്തിന്റെ ആശയം. അവർ അടിക്കുന്നു, അതുമൂലം മുറിവേൽക്കുന്നു. അവർ അവരുടെ മൂടുപടം എടുത്തു കളഞ്ഞു, അടിച്ചിട്ട് മൂടുപടം എടുത്തു കളഞ്ഞു. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്നറിയാമോ? അവർ പ്രാണന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവസാനം ടു ബീറ്റ് ഔട്ട് ആൻഡ് മെയ്ഡ് ഫ്ലാറ്റ്, അടിച്ചിട്ട് അവളെ നിരപ്പാക്കി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞോളി ചെയ്തെന്നാ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തിൽ അങ്ങനെ ഒരു ക്രിയയുണ്ട് മൂപ്പന്മാർ ചെയ്യേണ്ടത്. 2 തിമൊഥെയൊസ് 3:16-17 വാക്യം വായിച്ചാൽ വചനം എന്തിനു വേണ്ടിയൊക്കെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസനം ഇങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? 2 തിമൊഥെയൊസ് 4:2 വായിച്ചേ, ശാസനം, തർജ്ജനം, പ്രബോധനം, ഇത് മൂന്ന് കാര്യമാണ്. ശാസനം ഓർ റെബ്യൂക്ക്, മുറിവേൽപ്പിക്കും. ഏത് മൂപ്പന്മാരായിരുന്നു അതൊക്കെ ചെയ്യുന്നത്? ശാസിക്കുക. ഒരു ദൈവവൈതലിനെ വാസ്തവത്തിൽ പ്രബോധിപ്പിച്ചും ഗുണീകരിച്ചും അവനെ നീതിയിലെ അഭ്യസിപ്പിച്ച് അവനെ വളർത്തിയെടുക്കുമ്പോൾ അവൻ പാപത്തിന്റെ വഴിയിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ ശാസിക്കും, റെബ്യൂക്ക് ചെയ്യും. ശാസനം, തർജ്ജനം, അതാണ് വാസ്തവത്തിൽ ഇവിടെ ടു ബീറ്റ് ഫ്ലാറ്റ്. ആ കാവൽക്കാർ അവളെ അടിച്ചിട്ട് മൂടുപടം എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ അവളോട് ഇടപെട്ടു. ദാറ്റ് ഈസ് എ ഡിസിപ്ലിനറി ആക്ഷൻ. അവളെ കഠിനമേറിയ എടുക്കുകയാണ്. അങ്ങനെയുള്ള ആക്ഷൻ എന്ത് സംഭവിക്കുന്ന അറിയാം? മുറിവേൽക്കും, മുറിവേൽക്കും. അത് ദൈവജനത്തിന്റെ ഒരു പ്രയോഗം അത് തന്നെയാണ്. ദൈവജനം എന്താണ് പറയുന്നത്? ഇരുവായുധമുള്ള വാളാണെന്ന്. ഇറ്റ് ഈസ് ഷാർപ്പ്. യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് തോട്ടക്കാരനാണ്, കായ്ക്ക് നോക്കി അവൻ എന്ത് ചെയ്യും? അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. പ്രൂണിങ് ഉണ്ട്, പ്രൂണിങ്. അപ്പൂപ്പന്മാരും വാസ്തവത്തിൽ അവർ പ്രൂൺ ചെയ്യുകയല്ല, അവർ ശാസിക്കുന്നു. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. സദൃശവാക്യം 27:6, Proverbs 27:6. യെസ്, നമ്മൾ ചില വിശ്വാസികൾക്ക് ചില മുറിവുകൾ വരുത്തണമെന്ന് തന്നെയാണ് വാസ്തവത്തിൽ. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലമാണ്, വിശ്വസ്തയുടെ ഫലമാണ്. അവനോടുള്ള വിശ്വസ്തയാണ് അവനെ ആ വിധത്തിൽ ശാസിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നത്. അവൻ്റെ പ്രാണനെ മുറിവേൽക്കും, അവനെ ആ വിധത്തിൽ ശാസിക്കുമ്പോൾ മുറിവേൽക്കും. എന്നാൽ അവിടെ അവനെ വാസ്തവത്തിൽ വീണ്ടും അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയല്ല, അവനെ ശാസിച്ച് ഗുണീകരിക്കുവാനായിട്ട് ചെയ്യുകയാണ്. 8 യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരശായിരിക്കുന്നെന്ന് അവരോട് അറിയിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, യെരുശലേം പുത്രിമാർ, ഓ ഡോട്ടേഴ്സ് ഓഫ് ജെറുസലേം, രക്ഷിക്കപ്പെട്ട ദൈവനമാണ്. അവൾ പ്രേമ പരവശയായി, അവൾ അവനെ അന്വേഷിപ്പാനായിട്ട് തുടങ്ങി. അയ്യോ, ഇനിയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. ഇനി നമുക്ക് 9 വാക്യം നോക്കാം. കർത്താവിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്, അതിൻ്റെ ഓരോ വരിയിലും. ദീർഘമായ ഒരു പഠനത്തിലുള്ള വിഷയങ്ങളാണ്. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയനും മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷത? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയനും മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നമുക്ക് ആദ്യം 9 വാക്യം നോക്കാം. വാട്ട് ഈസ് ദൈ ബെലവഡ് മോർ ദാൻ അനദർ ബെലവഡ്? നിന്റെ പ്രിയൻ എന്താ ഇത്ര വലിയ വിശേഷത? വാട്ട് കൈൻഡ് ഓഫ് ബിലവഡ് ഈസ് യുവർ ബിലവഡ്? ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ അങ്ങനെയാണ്. NIV ഹൗ ഈസ് യുവർ ബിലവഡ് ബെറ്റർ ദാൻ അതർ? മറ്റുള്ളവരിൽ നിന്ന് നിന്റെ പ്രിയൻ എന്താണ് ഇത്ര മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? നീ ഇത്ര പ്രേമവരശായിരിക്കാൻ കാരണം എന്താണ്? അത് ലോകത്തിന്റെ മനുഷ്യൻ അറിഞ്ഞുകൂടാ, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകില്ലേ. ആത്മീയ വളർച്ച സംഭവിക്കാത്തവർക്ക് അത് അറിഞ്ഞുകൂടാ. ഞാനിത് പറയുമ്പോഴൊക്കെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, സമാഗമന കൂടാരം ഇതിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ്. സമാഗമന കൂടാരത്തിൻ്റെ പുറത്ത് ഒരു തോലിട്ടങ്ങ് മൂടിയിരിക്കുക ഇങ്ങനെ. ഈ തോല് തകശ്ശുതോൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക, ഗ്രേ കളറാണ്. തകശ്ശുതോല് എന്താണെന്നുള്ളൊരു സംശയമുണ്ട്. നൈൽ നദിയിലുള്ള ഒരു മത്സ്യത്തിൻ്റെ തോല് ഉണങ്ങിയെടുത്തതാണെന്ന് പറയുന്നുണ്ട് തകശ്ശുതോല്. അവരോട് പറഞ്ഞു, കാലിൽ ചെരുപ്പുണ്ടാക്കാനാണ് അവരത് കൊണ്ടു നടന്നത്. മിശ്രയും വിട്ടുപോകുമ്പോൾ കാലിൻ്റെ ചെരുപ്പിന് വേണ്ടിയാണ് ആ തകശ്ശുതോൽ അവർ കരുതിയിരുന്നത്. എന്നാൽ ദൈവം പറഞ്ഞു, അതിനെ തരാൻ പറഞ്ഞു. അവർ സന്തോഷത്തോട് കൊടുത്തു. പക്ഷെ ദൈവം വേറൊരു കാര്യം ചെയ്തു, അവരുടെ കാലിൻ്റെ ചെരുപ്പ് തേയാനായിട്ട് അനുവദിച്ചില്ലേ. 40 നടന്നിട്ടും അവരുടെ കാലിൻ്റെ ആ ചെരുപ്പ് തേയാൻ ദൈവം അനുവദിച്ചില്ല. കാരണം എന്നാ? അവരുടെ കാലിന് ധരിക്കേണ്ട ആ ചെരുപ്പിൻ്റെ തോലാണ് അവർ കർത്താവിൻ്റെ ഭവനത്തിന് മൂടാനായിട്ട് കൊടുത്തത്. അതുകൊണ്ട് അവരുടെ കാലിൻ്റെ ചെരുപ്പ് തേഞ്ഞു പോയില്ലേ. എന്നാൽ അവിടെ നോക്കുക, ഒരു ഗ്രേ കളറാണ്, ഒരു കട്ടിയുള്ള മത്സ്യത്തിൻ്റെ തോൽ ഉണങ്ങിയെടുത്താണെന്നാണ് പറയുന്നത്. അതിങ്ങനെ കവർ ചെയ്തിരിക്കുക. അനേക കൂടാരം, 8 സ്ക്വയർ മൈലിൽ കിടക്കുന്ന ഒരു പാളയത്തിന്റെ മധ്യത്തിൽ ഒരു അല്പം വലുപ്പമുള്ള ഒരു കൂടാരം, 180 നീളവും 75 വീതിയുമേ ഉള്ളൂ. ആകെ പ്രാകാരം എന്ന് പറയുന്നത് ആ കോർട്ട് വേർതിരിച്ച്, അതിൻ്റെ അകത്തായി സമാപന കൂടാരം. അത് അത്ര വലുപ്പമൊന്നുമില്ല. അതിങ്ങനെ തകശ്ശതകൾ കൊണ്ട് മൂടിയിരിക്കുക. അപ്പോൾ ഒരു സാധാരണക്കാരൻ അതിലെ നടന്നു പോയാൽ അവൻ വിചാരിക്കും മറ്റു കൂടാരങ്ങളിൽ നിന്ന് അല്പം കൂടെ വലുപ്പമുള്ള ഒരു കൂടാരം, വലിയ ആകർഷകമൊന്നുമില്ല, ഒരു ഗ്രേ കളറുള്ള ഒരു 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 തോല് കൊണ്ട് വലച്ചു കെട്ടിയിരിക്കുക. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു പുരോഹിതൻ ശുശ്രൂഷിക്കാൻ ഇതിൻ്റെ വാതിലിനകത്തൂടെ കടന്നു കിടന്ന് ആ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിരിക്കട്ടെ, അവൻ നിൽക്കുന്ന എവിടാന്നറിയാമോ? ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹീ സ്റ്റാൻഡിങ് ഇൻ ദ ഹൗസ് ഓഫ് ഗോൾഡ്. അവൻ എന്നാ കാരണം, ഇങ്ങനെ ചുറ്റും നോക്കിയാൽ മുഴുവൻ പലകൾ തങ്കം പൊതിഞ്ഞിരിക്കുക. അവൻ കണ്ണോടിച്ചാൽ കാഴ്ചപ്പത്തിൻ്റെ മേശ തങ്കമാണ് പൊതിച്ചിരിക്കുക. അവൻ്റെ ധൂപം കാറ്റുന്ന ധൂപപീഠം, അത് തങ്കം പൊതിഞ്ഞിരിക്കുക. തിരിഞ്ഞു നോക്കിയാൽ കവറുവിളക്ക്, അത് മുഴുവൻ തങ്കം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് ചിന്തിച്ചു നോക്കിയേ. അതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ കെരൂബുകളെ നെയ്തെടുത്ത ഒരു തിരശ്ശീല ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. മുഴുവൻ സ്വർഗീയമാണ്. ദ ഹൗസ് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അവൻ അവിടെ നിന്നാണ് ഈ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പുറത്തുള്ള ഒരുത്തന് ഇതിൻ്റെ വില അറിയാമോ? അറിയില്ലേ? അവൻ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ലേ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിന്റെ പ്രിയൻ എന്താ ഇത്ര വലിയ വിശേഷത? ഇതിനകത്ത് ശുശ്രൂഷിച്ച ഈ മഹത്വം കണ്ടവർക്കറിയാം ഇവൻ എത്ര വലിയവനാണ്, ഈ കർത്താവ് എത്ര മഹത്വപൂർണനാണെന്ന് അവർക്ക് പറയുവാനായിട്ട് കഴിയും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൾ ആത്മനിയന്ത്രണത്തിൽ ആ പ്രിയന്റെ മഹത്വം വർണ്ണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വലിയൊരു പഠനത്തിനുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ കർത്താവിനെ പരിശുദ്ധാത്മാവ് ഈ ഗീതത്തിൽ വരച്ചു തരുമ്പോൾ അവൻ്റെ ദൈവികത്വത്തിൻ്റെ മഹത്വം നമ്മളിവിടെ പഠിക്കുകയാണ്. നമുക്കതിൻ്റെ ഓരോ വരികളൊന്ന് എടുത്തു നോക്കാം, കാരണം അത് നമ്മുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കും. നമ്മുടെ പ്രിയൻ ഇങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 10-ാം വാക്യം, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ, മൈ ബിലവഡ് ഈസ് വൈറ്റ് ആൻഡ് റൂഡി, ദ ചീഫസ്റ്റ് അമംഗ് 10,000. നമുക്ക് ആ പ്രിയൻ്റെ നിറം പറഞ്ഞു. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ. നമ്മൾ നേരത്തെ പഠിച്ചു, 2:1 നമ്മൾ പഠിച്ചു എന്താണ്, ഞാൻ ഷാരോനിലെ റോസും താഴ്വരയിലെ ലില്ലി പുഷ്പമാണ്. അതിൻ്റെ 2 നിറം ഏതാ? ചുവപ്പും വെള്ളയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിറം എന്താ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. ഹീസ് വൈറ്റ് ആൻഡ് റൂഡി. യെസ്. ഓ, എന്തൊരു ബ്യൂട്ടിയാണെന്ന് നോക്കിയേ. ആ 2:1 അവൻ, ഐ ആം ദ റോസ് ഓഫ് ഷാരൻ, ആ ഡീപ്പ് റെഡ് കളറുള്ള റോസ് ഓഫ് ഷാരനും അതുപോലെ ലില്ലി പുഷ്പമാണ്. ലില്ലി പുഷ്പം വൈറ്റ് കളറാണ്, അവൻ വെളിച്ചമാണ്. വചനത്തിൽ ഈ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. വെളിപ്പാട് ദിവസം 4:3, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. പത്മരാഗത്തിൻ്റെ നിറം എന്താണെന്നറിയാമോ? ബ്ലഡ് റെഡ് കളറാണ്, ഡീപ്പ് റെഡ് കളർ. അതിങ്ങനെ ഗ്ലോ, ഇങ്ങനെ പ്രകാശം സ്ഫുരിച്ചു കൊണ്ടിരിക്കുക, ഡീപ്പ് റെഡ് കളർ. പിന്നെ സൂര്യകാന്തം അസഹനീയമായ പ്രകാശം സ്ഫുരിക്കുക. അപ്പോൾ അവിടെയും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഡീപ്പ് റെഡ് കളർ, വളരെ ആഴമേറിയ ചുവപ്പ് നിറത്തിന്റെ ശോഭയും അതുപോലെ അസഹനീയമായി വെട്ടിത്തിളങ്ങുന്ന ശോഭയും ദൈവത്തെ അവിടെ വരച്ചു കാണിക്കുക. Ezekiel 1:1-ലും 26-28 വാക്യത്തിലും നമ്മൾ വായിക്കുന്നു. 27-ാം വാക്യം വായിച്ചാൽ, അവൻ്റെ അര മുതൽ മേലോട്ട് അതിനകത്തും ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ കണ്ടു, അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വർണ്ണിക്കുക. Ezekiel 1:27, ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. ദൈവം വെളിച്ചമാണ്, വസ്ത്രം പോലെ വസ്ത്രം ധരിക്കും പോലെ പ്രകാശം അവനെ ചുറ്റിയിരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ആ വൈറ്റ്നസ്, ആ അടുത്തുകൂടാത്ത അസഹനീയമായ പ്രകാശം, ആ വെണ്മ നിറം എന്തിനെ കാണിക്കുന്നു? ഇറ്റ് ഷോസ് ഹിസ് അബ്സല്യൂട്ട് പ്യൂരിറ്റി, ഹോളിനെസ്, അവൻ്റെ വിശുദ്ധി, ഇന്നസെൻസ്, പ്യൂരിറ്റി. നമ്മൾ Hebrews 7:26 കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകളില്ല പറയാൻ, അവിടെ പറഞ്ഞു വരുമ്പോൾ ഹി ഈസ് ഹോളി, ഹാംലെസ്, അൺഡിഫൈൽഡ്, സെപ്പറേറ്റഡ് ഫ്രം സിന്നേഴ്സ്, ഹയർ ദാൻ ഹെവൻസ്, അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി. നോക്കുക, അതിനെക്കാട്ടിൽ വാക്കുകളില്ലേ? ഹീ സോ പ്യുർ, ഹീസ് ദ ലിലി ഓഫ് ദ വാലി. താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ പാപം നിറഞ്ഞ പങ്കുലമായ നസറേത്തിൽ ദഥനയിൽ ചോദിച്ചു, വല്ല നന്മയോടെ നിന്ന് വരുമോ? അവിടെ നിന്ന് ഒരു നന്മയും വരാൻ സാധിക്കില്ല. പക്ഷെ അവൻ വളർന്നത് നസറേത്തിലാണ്. ഹീ വാസ് ദ ലിലി ഓഫ് ദ വാലി. ആ താഴ്വരയിലെ ലിലി പുഷ്പമായിരുന്നു. ഹീ വാസ് സോ പ്യുർ. പാപപ്പെട്ട ഒരു വീട്ടിലാണ് അവൻ ജനിച്ചത്. സാധാരണ പാപം തളം തട്ടി നിൽക്കുന്ന പ്രതലമാണ്. പക്ഷെ അവിടെയൊക്കെ അവൻ എങ്ങനെ ജീവിച്ചു? വിശപ്പുള്ളവനായി, ദാഹിക്കുന്നവനായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, അവനെ ഒരു ജാരസന്തതിയായിട്ട് യഹൂദന്മാർ വിളിച്ചു. ആ വിധത്തിൽ അവൻ ജനിച്ചു വളർന്നു വന്നു. ബട്ട് ഹി വാസ് പ്യുർ. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. അർത്ഥപൂർണമാണ്. റൂഡി എന്ന് പറഞ്ഞാൽ എബ്രായ നൗണ് എന്താണെന്നറിയാമോ? അഡൂം, ആഡം എന്നുള്ള പദമാണ്. മനുഷ്യനായവൻ എന്നാണ് അതിന്റെ അർത്ഥം. എർത്ത്ലി, ഹി ഈസ് നോട്ട് ഓൺലി സോ ഹോളി, അവൻ ചുവന്നവനാണ്, അവൻ മനുഷ്യനായി തീർന്നവനാണ്. വചനത്തിൽ എത്ര പ്രാവശ്യം അത് എടുത്തു പറഞ്ഞു? സംഖ്യാപുസ്തകം 19 ചുവന്ന പശുക്കിടാവ് അല്ലേ, 2:1 ആ അധരങ്ങൾ ചുവപ്പ് നൂൽ പോലെ, 3:10 രക്താംബരം, 4:3 മാതളപ്പഴത്തിന്റെ ഖണ്ഡം. കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കാണിക്കുന്നു. എബ്രായ 2:14 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. മാത്രമല്ല, ഈസ് എ ഗ്ലോറിഫൈഡ് സൺ ഓഫ് മാൻ. ആ മഹത്വപൂർണനായ മനുഷ്യപുത്രനാണ് അവൻ. അവനെയാണ് ഇന്ന് അവൾ വർണ്ണിക്കുന്നത്, വെണ്മയും ചുവപ്പുള്ളവൻ, ഗ്ലോറിഫൈഡ് സൺ ഓഫ് മാൻ. അവൻ മനുഷ്യനാണ്, പക്ഷെങ്കിൽ ഹീസ് ഗ്ലോറിഫൈഡ്, അവൻ തിരസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അവന്റെ ആ മഹത്വം എടുത്തു കാണിക്കുകയാണ്. പിന്നീട് അതോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞു നോക്കിയാട്ടെ, വെണ്മയും ചുവപ്പുള്ളവനാണ്. ഇത് ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു, അവന്റെ എറ്റേണൽ യൂത്ത് അല്ലെങ്കിൽ അവന്റെ ആ യൗവനത്തിന്റെ തുടിപ്പിനെ കൂടെ കാണിക്കുന്നു. ദാവീദിനെ കുറിച്ച് ഇതേ പദമാണ് ഉപയോഗിച്ചത്, 1 Samuel 16:12, 1 Samuel 16:12. ദാവീദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു അവന്? മലയാളത്തിൽ ഒന്ന് വായിച്ചേ, 1 Samuel 16:12. ദാവീദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഡേവിഡിന്റെ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. 1 Samuel 16:12, പവിഴനേത്രമുള്ളവൻ, ഈ വാസ് റൂഡി എന്നാ ഇംഗ്ലീഷ്, വാസ് റൂഡി ആൻഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ കൗണ്ടനൻസ് ആൻഡ് ഗോഡ്ലി ടു ലുക്ക് ടു. അവന്റെ സൗന്ദര്യം, ദാവീദിന്റെ സൗന്ദര്യം എടുത്ത് പറയുകയാണ്. നമ്മുടെ കർത്താവിന്റെ യൗവനത്വത്തിന്റെ തുടിപ്പ് ഈ നിറത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് അടുത്തായിട്ട് ശ്രദ്ധിക്കാം, അവൾ എടുത്തു പറഞ്ഞു അവൻ അത് മാത്രമല്ലേ, ഗ്ലോറിഫൈഡ് സൺ ഓഫ് മാൻ അല്ലേ, അവൻ മഹത്വപൂർണനായ മനുഷ്യപുത്രൻ മാത്രമല്ലേ. അടുത്തായിട്ട് അവൾ പറഞ്ഞു, നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് അല്പം വ്യത്യാസമാണ്, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ എന്നുള്ളത്, അതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് ദ ചീഫസ്റ്റ് അമംഗ് 10,000 എന്നാണ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്. എന്നാൽ അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ദ ബാനർ ബിയറർ അമംഗ് എ മിറൈഡ് എന്ന് പറഞ്ഞാൽ സഹസ്രങ്ങളുടെ മുകളിൽ കൊടി പിടിച്ചിരിക്കുന്നവൻ. ശരിക്കുള്ള ട്രാൻസ്ലേഷൻ അതാ, സഹസ്രങ്ങളുടെ മുകളിൽ കൊടി പിടിച്ചിരിക്കുന്നവൻ, ദ ബാനർ ബിയറർ അമംഗ് എ മിറൈഡ്. 10,000 നയിക്കുവാൻ കൊടി പിടിച്ചിരിക്കുന്ന കൊടിവാഹകനാണെന്നാണ് അതിന്റെ അർത്ഥം. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ എന്നാണ് മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ വന്നത്. നമ്മുടെ സഭയെക്കുറിച്ച് വായിക്കുന്നു, ഉത്തമഗീതം തന്നെ നോക്കിയാട്ടെ, 6:4, 6:4, കൊടികളോടുകൂടിയ സൈന്ദ്രം പോലെ ഭയങ്കര സഭ. 10 വായിക്കുന്നുണ്ട്, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവളാർ. സഭയെക്കുറിച്ച് പറയുകയാണ്, കൊടികളോടുകൂടിയ സൈന്യമാണ്. 2:4 ആ പ്രിയൻ ഒരു കൊടി പിടിച്ചായിട്ട് പറഞ്ഞു, 2:4, യെസ്, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എന്റെ മീതെ പിടിച്ച കൊടി സ്നേഹമായിരുന്നു, ദ ബാനർ ഓവർ മീസ് ലവ്. അവള് ഈ വലിയ സഭ എത്ര പേരെ കൊണ്ടാ ഉള്ളത് നമുക്കറിയില്ലേ, ദേ ആർ മിറേറ്റ്സ്, സഹസ്രങ്ങളുണ്ട്, ആയിരങ്ങളുണ്ട്. ബട്ട് ഹീസ് ദ ബാനർ ബിയറർ എന്ന് പറഞ്ഞാൽ ഹീസ് ദ വൺ ഹു ലീഡ്സ് ദം, ഹീസ് ദ ക്യാപ്റ്റൻ. ആ സഭയാണ് കൊടികളോടുകൂടിയ സൈന്യങ്ങളോ ഭയങ്കര. അവന്റെ കർത്തൃത്വത്തിൽ വിധേയപ്പെട്ട് ഒരു കൊടിയുടെ കീഴിൽ അണിനിരുന്ന സൈന്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദേ ആർ എ ഡിസിപ്ലിൻഡ് ആർമി. അവന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടു, അവന്റെ കീഴിൽ കർപ്പനെ അനുസരിപ്പാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ 10,000, 10,000, 10,000, 10,000 അണിനിരുന്നു, അവരുടെ മീതെ കൊടി പിടിച്ചിരിക്കുന്നവനാണ് എന്റെ പ്രിയൻ. അവനെ കുറിച്ച് പറയുന്ന വാക്ക് നോക്കിയാട്ടെ, അവൻ ആരാണെന്നുള്ളത് യെശയ്യാവ് 11:10 പറയുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം, യെശയ്യാ 11:10, ഹു ഈസ് ഹി? യെസ്, നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഓരോ കാര്യത്തിൽ കാണുന്നത്. നോക്കുക, വംശങ്ങളുടെ കൊടിയായിരിക്കുന്ന, ജാതികൾ വംശങ്ങൾക്ക് കൊടിയായിരിക്കുന്ന ഈശായുടെ വേരായവൻ. ജാതികൾ അന്വേഷിച്ചു വരും, കർത്താവിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവനാണ് ജാതികൾ അന്വേഷിച്ചു വരുന്ന, ഇവിടെ നമ്മൾ വായിച്ചത് ജാതികൾ അന്വേഷിച്ചു വരുന്ന വംശങ്ങളുടെ കൊടിയായി നിൽക്കുന്നു. എന്തൊരു മഹത്വമാണെന്ന് നോക്കിയാട്ടെ, ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് ഹിസ് ആർമി. ആ വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ അവർ ഹൃദയപ്പെട്ട് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ശത്രുക്കൾ വാഴുന്ന ഈ ലോകത്തിൽ, ദുഷ്ടസൈന്യമുള്ള ഈ ലോകത്തിൽ അവന്റെ സഭ, ഇറ്റ് വിൽ ബി എ ട്രയംഫന്റ് ആർമി. ട്രയംഫന്റ് ആർമിയെ കുറിച്ചാണ് 6:10 പറഞ്ഞത്, ടെറബിൾ ആസ് ആൻ ആർമി വിത്ത് ബാനേഴ്സ്, കൊടികളോടുകൂടിയ സൈന്യം പോലെയുള്ള ഭയങ്കരത്വമുള്ള ഇവളാരാണ് കഥാവ്. നോക്ക, ഇവിടെ ഈ വാക്യത്തിൽ ആ പ്രിയനെ കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്ക്രിപ്ഷനാണ് അവൾ കൊടുത്തത്. എൻ്റെ പ്രിയനെ ഇങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞിട്ട് 11-ാം വാക്യം തുടങ്ങി അവൻ്റെ ചില അംഗപ്രത്യംഗ വർണ്ണനം എടുത്ത് പറയുകയാണ്. ഒന്ന് നോക്കിക്കട്ടെ, 11-ാം വാക്യം, അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം. His head is as the most of fine gold. His head is as the most of fine gold. ഏറ്റവും വിലപ്പെട്ട തങ്കം. നമുക്കറിയാം കർത്താവിൻ്റെ ശിരസ് എന്താണെന്ന്. 1 കൊരിന്ത്യർ 11:3 ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ്റെ ഡിവൈൻ ആട്രിബ്യൂട്ടിനെയാണ് ഇത് കാണിക്കുന്നത്, ദൈവികത്വത്തെ അത് കാണിക്കുന്നുണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ 11:3 ഈ ആശയം കുറച്ചുകൂടി അർത്ഥപൂർണമായി. ക്രിസ്തുവിൻ്റെ തല ദൈവം. The head of Christ is God. ആ ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവമാണ്. അവിടെ പറഞ്ഞു ആ വാക്യം മുഴുവൻ ഒന്ന് വായിച്ച സ്ത്രീയുടെ തല. അവിടെ ഒരു ഹെഡ്ഷിപ്പ് പറയുകയാണ്. സ്ത്രീക്ക് തലയായിരിക്കുന്ന പുരുഷനാണ്, പുരുഷന്റെ തല ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ തല ദൈവമാണ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവന്റെ ശിരസ് പിതാവായ ദൈവമായിരുന്നു. അവന്റെ വാക്കുകൾക്കനുസരിച്ച് അവനിവിടെ ചലിച്ചു പ്രവർത്തിച്ചു. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അവന്റെ ശിരസ് കർത്താവാണ്. ആ കർത്താവ് പറയുന്ന പോലെ അവൻ ഭാര്യയെ സ്നേഹിപ്പാനും കുടുംബത്തെ നോക്കുവാനും ബാധ്യസ്ഥനാണ്. എന്നാൽ ഒരു ഭാര്യ ഭർത്താവ് പറയുന്നത് പോലെ അനുസരിച്ച് ജീവിപ്പാൻ അവൾ ബാധ്യസ്ഥയാണ്. കാരണം അവളുടെ ശിരസാണ് അവളുടെ ഭർത്താവ്. ഭർത്താവിൻ്റെ ശിരസ് കർത്താവാണ്, കർത്താവിൻ്റെ ശിരസ് ദൈവമാണ്. ഇവിടെ നമ്മൾ നോക്കിയേ, ആ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ ശിരസിന് കീഴ്പ്പെട്ടവൻ ജീവിച്ചു. അവൻ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. അവൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവൻ്റെ ശിരസ് ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് കൊലോസ്സ്യലേഖനം 2:9 ഇങ്ങനെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. In him dwelleth all the fullness of Godhead. ആ ദൈവികത്വത്തിന്റെ ആ ശിരസിന്റെ മുഴുവൻ ശാരീരികമായി അവനിൽ വസിച്ചു. അവനെ കണ്ടവർ ദൈവത്തെ കണ്ടു, അവന്റെ വാക്കുകൾ കേട്ടവർ ദൈവിക വാക്കുകൾ കേട്ടു. അവന്റെ ശിരസ് തനിത്തങ്കമാണ്, the most fine gold. എത്ര മഹത്വപൂർണമാണെന്ന് നോക്കിയാട്ടെ. നമ്മോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ ആ ശിരസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. കൊലോസ്സ്യർ 2:19 നോക്കിയാട്ടെ, ആ ശിരസ്സിനോട്, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ ശിരസ്സിനോടുള്ള ബന്ധത്തിൽ അവൻ എത്ര മുറുകെ പിടിച്ചായിരുന്നു അവൻ്റെ ഓരോ ചലനം. അവൻ്റെ അമ്മ വന്ന് പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും അവൻ ഒരു കാര്യം ചെയ്യില്ല. ശ്രീ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക വന്നിട്ടില്ലേ. അവൻ്റെ പിതാവിൻ്റെ നാഴിക നോക്കി ഓരോ ചലനം ചെയ്തു. നമ്മോടുള്ള ബന്ധത്തിൽ പ്രായോഗികമായി നമുക്ക് ചിന്തിപ്പാൻ കഴിയും. കൊലോസ്സ്യർ 2:19 വായിച്ചാട്ടെ. അതുകൊണ്ട് 18-ാം വാക്യം, തലയെ മുറുകെ പിടിക്കാത്തവൻ വിരുദ്ധ തെറ്റിക്കരുത്. അതിൻ്റെ അർത്ഥം എന്നാ, നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്, പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യത ഉള്ളതാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനം മുറുകെ പിടിക്കേണ്ടത് എവിടെയാണ്? ആ ശിരസ്സാണ്. ഇസ് ലോർഡ്ഷിപ്പ്. നമ്മൾ വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ് യേശുവിൻ്റെ കർത്തൃത്വം. എന്തിനാണ് ഈ വചനത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്? ആ ശിരസിനെ മുറുകെ പിടിക്കുകയാണ്. അവൻ പറഞ്ഞ ഉപദേശങ്ങൾ ആ ശിരസിനെ മുറുകെ പിടിക്കുകയാണ്. നമ്മൾ ആ ഡോക്ടറിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താ നമ്മൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? യെസ്, നമ്മൾ ആ ശിരസിനെ അവൻ പറഞ്ഞ വാക്കുകളെ മുറുകെ പിടിക്കുകയാണ്. തിരുവചനത്തിൽ വായിച്ചു, തലയെ മുറുകെ പിടിക്കാതെ നിങ്ങളുടെ ബിരുദം നഷ്ടപ്പെടരുത്. തിമത്യോസിനെ രേഖപ്പെടുത്തി, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ലേ. യെസ്, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ആ ശിരസിനെയാണ്. നമുക്കിന്ന് ആ തലയെ മുറുകെ പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പം ചെറിയ കൂട്ടരായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കൂട്ടങ്ങളായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം ഒരു കാര്യം ഓർത്തോണം, നമ്മൾ മുറുകെ പിടിക്കുന്ന ആ ശിരസിനെയാണ്. നമുക്ക് വാസ്തവത്തിന് ഈ ലോകത്തിൻ്റെ ഒഴുക്കിനകത്തൊക്കെ പെടാം, എല്ലാ ഇപ്പോഴത്തെ ഈ എമോഷണലിസവും കാര്യത്തിനകത്തൊക്കെ വി ക്യാൻ ബി കാരിഡ് അവേ. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് ബിരുദം നഷ്ടപ്പെടും. ദേ വിൽ നോട്ട് ബി റിവാർഡഡ്. തിമത്യോസ് പൗലോസ് എഴുതി, മല്ല് കെട്ടിയാലും ശരി അവൻ ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. അത് തന്നെ ഇവിടെ വായിക്കുന്നു, തലയെ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ ബിരുദം നിങ്ങളുടെ നഷ്ടപ്പെടും. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പിതാവിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു, നമ്മൾ അതുപോലെ ബന്ധപ്പെടണം. ഇവിടെ എടുത്തു പറഞ്ഞു, അവൻ്റെ ശിരസ് അത് വിശേഷപ്പെട്ട തങ്കമായിരുന്നു. അടുത്തായിട്ട് എടുത്തു പറഞ്ഞു അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തു വിരിക്കുന്നു. His locks are bushy and black as a raven. His locks, അവൻ്റെ തലമുടിയെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ നാസൂതക്കാരൻ്റെ തലമുടി എന്തിനെയാണ് കാണിക്കുന്നത്? അവൻ്റെ സമർപ്പണത്തെയാണ്, അവൻ്റെ സമർപ്പണത്തെയാണ്. നോക്കുക, അവൻ്റെ സമർപ്പണം എന്തിനു വേണ്ടിയായിരുന്നു അവൻ്റെ ആ സമർപ്പണം? യോഹന്നാൻ 17:19 അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടതാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവൻ എന്തിനാണ് ഈ വിധത്തിൽ സമർപ്പിച്ചത്? ആ കറുത്തിരിക്കുന്ന ആ തലമുടി അവൻ്റെ സമർപ്പണത്തെ പഠിപ്പിക്കുന്നുണ്ട്. നാസൂതക്കാരൻ്റെ ആ തലമുടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തു. ഇവിടെ നോക്കിയാട്ടെ, ആ തലമുടി എന്തിനാണ് ഈ വിധത്തിൽ അവൻ തന്നെത്താൻ സമർപ്പിച്ച് ഇറങ്ങി വന്നത്? അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടണം. ദേ ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. I sanctify myself that they should be sanctified. കർത്താവ് ഈ ഭൂമിയിൽ അവൻ എന്തെങ്കിലും വിശുദ്ധി ഉണ്ടാക്കാനാണോ? അല്ല, അവൻ വിശുദ്ധനാണ്. But he separated himself that we should become sanctified and separated for God. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അങ്ങനെയാണ്. അത് പറഞ്ഞു, അത് കാക്കയെപ്പോലെ കറുത്തിരിക്കുന്നു, അതിനകത്തൊരല്പം പോലെ ക്ഷയം വന്നിട്ടില്ലേ? ഹോശ്യാവേഴിൻ്റെ 9 വായിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ കഴിയും. ഹോശ്യാവേഴിൻ്റെ 9, Hosea 7:9, അവൻ്റെ എറ്റേണൽ വിഗർ, അല്ലെങ്കിൽ ലൈഫിൻ്റെ വിഗർ, ആ ജീവൻ്റെ തുടിപ്പിനെയും അവന് മാറ്റമില്ലെന്നുള്ളതിൻ്റെയും ഒരു തെളിവാണ്. ഹോശ്യാവേഴിൻ്റെ 9 നോക്കിയാട്ടെ, ഈ എഫ്രൈമിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. അവൻ അവിടെ നിറച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. 10 ഗോത്രങ്ങൾ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ആ 10 ഗോത്രങ്ങളെ കുറിച്ചാണ് എഫ്രൈം എന്ന് സാധാരണ എടുത്ത് പറയുന്നത് വചനത്തിൽ. എഫ്രൈം എന്നും യൂതയെന്നുമായി, യൂത എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ 2 ഗോത്രമാണ് യൂതയും ബെഞ്ചമിനും. അപ്പോൾ എഫ്രൈമിനെ നരപിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ബലം ക്ഷയിച്ചു തുടങ്ങി. നരയൊക്കെ പിടിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്നാ ആ നിത്യ യൗവനത്വമൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അവനത് സംഭവിച്ചിട്ട് അവൻ അറിയുന്നില്ലേ. അപ്പോൾ ഇവിടെ വചനത്തിൽ അവൻ്റെ ബലം ക്ഷയിച്ചുക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അവൻ അവിടെ ഇവിടെ നരപിടിച്ചിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അവൻ്റെ തലമുടിക്ക് നരയില്ലേ, അവൻ്റെ തലമുടി കാക്കയെപ്പോലെ കറുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിൻ്റെ കുല ഇവിടെ എടുത്തു പറഞ്ഞു ഇസ് ലോക്സ് എന്നാണ്. അത് വേറെ JB ട്രാൻസ്ലേഷനകത്ത് വളരെ രസകരമായിട്ടൊരു ട്രാൻസ്ലേഷനാണ്. ഇസ് ലോക്സ് ആർ ബുഷി, ഇസ് ലോക്സ് ആർ പാം ഫോൺസ് ആൻഡ് ബ്ലാക്ക് ആസ് റാവൻ എന്ന് പറഞ്ഞാൽ പനയുടെ കുല പോലെ കിടക്കുന്നു. പനയുടെ കുല പോലെ, പനങ്കുല കാണാനറിയാം, അതിങ്ങനെ കിടക്കുകയാണ്. ആഫ്രിക്കക്കാരുടെ ഒക്കെ തലമുടി കണ്ടിട്ടില്ലേ ഇങ്ങനെ കിടക്കുന്നത്? അതുപോലെ പനങ്കുല പോലെ കിടക്കുകയാണ്. അത് കറുത്തിരിക്കുകയാണ്. അവൻ്റെ ആ പ്രത്യേക സമർപ്പണത്തെ അത് കാണിക്കുകയാണ്. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി സമർപ്പിച്ചവൻ, മനുഷ്യനായി തീർന്ന കർത്താവ്, ആ ചുമപ്പും വെണ്ണയോ വെണ്ണയുള്ള വിശുദ്ധൻ, അവൻ ദൈവജനത്തെ നടത്തുന്ന 10,000 ശ്രേഷ്ഠൻ. 12 വാക്യം നോക്കിയാട്ടെ, അതോടെങ്കിലും തീർക്കാൻ നോക്കാം. 12 വാക്യം, അവൻ്റെ കണ്ണ് നീർത്തോളുടെ അരികെയുള്ള പാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. വളരെയധികം അർത്ഥപൂർണമായ ഒരു വാക്യമാണ്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കണ്ണുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവളുടെ കണ്ണുകളെക്കുറിച്ച് 1:15, 4:1 പറഞ്ഞു, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് കണ്ണ് നീർത്തോടുകളുടെ അരയുള്ള പ്രാവുകൾക്ക് തുല്യം. ഒന്നാമത് ശ്രദ്ധിച്ചാട്ടെ, കണ്ണുകൾ ഒത്തിരി കഥ പറയുന്നതാണ്. ഒരു തൻ്റെ കണ്ണി നോക്കിയാൽ മിക്കവാറും ആളിനെയൊക്കെ സാധാരണക്കാർക്ക് പിടി കിട്ടും. കള്ളുകുടിയന്മാരുടെ കണ്ണി നോക്കിയാൽ അറിയാം, ദുഃഖമുള്ളവരുടെ കണ്ണി നോക്കിയാൽ അറിയാം, സന്തോഷമുള്ളവരുടെ കണ്ണി നോക്കിയാൽ അറിയാം, നർമ്മതയുള്ളവരുടെ കണ്ണി നോക്കിയാൽ അറിയാം, ഹൃദയത്തിൻ്റെ കാപട്യമുള്ളവരുടെ കണ്ണി നോക്കിയാൽ അറിയാം. മാത്രമല്ല കണ്ണുകളൊക്കെ ഒരുപാട് കഥ പറയും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണി നോക്കിയാൽ നല്ല ഇന്നസെൻസ് ആണ് കേട്ടോ. കർത്താവിൻ്റെ കണ്ണ് ഇവിടെ എടുത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? നീർത്തോടിൻ്റെ അരികെയുള്ള പ്രാവിനെ പോലെയാ. ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ. ഒരു വാക്യം ഒന്ന് എടുത്താട്ടെ, 46:4 ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആ നദി എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിനെ. യോഹന്നാൻ 7:37 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവന്റെ ജലനദി ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയ പ്രാവിനോടാണ് അവൻ്റെ കണ്ണിനെ ഉപമിച്ചത്. മാത്രമല്ല, ഈ നദിക്കരികളുള്ള പ്രാവിനെ പോലെ. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് അറിയാമോ? അയ്യോ എത്ര അർത്ഥപൂർണമാന്ന് നോക്കിയാട്ടെ, പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ പോലും ദുഃഖിപ്പിക്കാത്ത ആ വിശുദ്ധിയുടെ കണ്ണുകളെ കാണിക്കുന്നു. പ്രാവ് വിശുദ്ധിയുള്ള പക്ഷിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. കാക്ക അഴുക്കൊക്കെ പോയി തിന്നും, ചേറും ചെളിയും ചീഞ്ഞതും നാറിയതും ഒക്കെ പോയി തിന്നും. പ്രാവ് തിന്നത്തില്ലേ? പ്രാക്കളെ കാണണമെങ്കിൽ കൊയ്തെടുത്ത വയലിലോ അല്ലെങ്കിൽ നീരോട്ടമുള്ളിടത്തൊക്കെ പ്രാക്കളെ കാണുകയുള്ളൂ. അത് തിന്നുന്നത് ശുദ്ധിയുള്ള വസ്തുക്കളെ തിന്നുകയുള്ളൂ. അതൊരു ശുദ്ധിയുള്ള പക്ഷിയാണ് പ്രാവ്. ഇവിടെ വായിക്കുന്ന ശ്രദ്ധിച്ചാട്ടെ, ആ നീർത്തോടിന്റെ അരികിലുള്ള പ്രാവാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനുള്ളതിൽ മാത്രം അവൻ്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവൻ ജീവിച്ച കണ്ണുകളാണ്. ഞാൻ വാസ്തവമായി ചിന്തിക്കുന്നു, കർത്താവിൻ്റെ കണ്ണിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടായിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല. ഒരിക്കൽ പോലും അവൻ്റെ ആത്മാവിനെ അവൻ ദുഃഖിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ശോഭ ആ കണ്ണിൽ ശോഭിച്ചു കാണും. ലിറ്ററലി ആ ശോഭ അവൻ്റെ കണ്ണിൽ കണ്ടു കാണും. യെസ്, മാത്രമല്ല അത് എടുത്തു പറഞ്ഞു, അത് പാലുകൊണ്ട് കഴുകിയതാ. പാൽ എന്തിനെ കാണിക്കുന്നു? ദൈവജനത്തെ കാണിക്കുന്നു. ഒന്ന് പത്രോസിന്റെ 1:2 വാക്യം ദൈവജനത്തെ കാണിക്കുന്നു. പാലുകൊണ്ട് കഴുകിയ കണ്ണ് എന്ന് പറഞ്ഞാൽ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട കാഴ്ചപ്പാടുകൾ, അവൻ്റെ ദർശനം, അവൻ്റെ നോട്ടം ഒക്കെ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ആ ദുഃഖിപ്പിക്കാതെ ദൈവജനത്താൽ കഴുകപ്പെട്ട കണ്ണുകൾ അതെങ്ങനെയായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലേ? പാലുകൊണ്ട് കഴുകണം. നമ്മളുടെ നോട്ടവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കാഴ്ചപ്പാടും ഒക്കെ വചനത്താൽ കഴുകപ്പെട്ടാൽ അത് പറയാൻ സാധിക്കും, പാലുകൊണ്ട് കഴുകിയ കണ്ണാണെന്ന്. മാത്രമല്ല, അത്യുന്നതിൻ്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ആ നദിക്കരയിലുള്ള പ്രാവുകൾ പോലെ ആ കണ്ണിനെ കുറിച്ച് പറഞ്ഞു, അത് ചേർച്ചയായി പതിച്ചതാണ്. ഇറ്റ് ഈസ് ഫിറ്റ്ലി സെറ്റ് എന്നാണ്. കണ്ണ് അകത്തോട്ടും പോയിട്ടില്ല, മുന്നോട്ട് ഉന്തിയും വന്നിട്ടില്ല. ഇറ്റ് ഈസ് ഫിറ്റ്ലി സെറ്റ്. സൗന്ദര്യത്തിൻ്റെ വലിയ പ്രതീകമാണ് ആ കണ്ണുകൾ. എന്നാൽ ആ കണ്ണുകൾ കർത്താവിൻ്റെ മഹത്വത്തെയാണ് വരച്ചു കാണിക്കുന്നത്. ചേർച്ചയായി പതിച്ചു. ക്ഷീണിതരെ, ആ കാഴ്ചപ്പാട് പുഷ്ടി കൊണ്ട് തെള്ളി നിൽക്കുകയോ ദാരിദ്ര്യം കൊണ്ട് അകത്തോട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. യെസ്, എന്തൊരു മഹത്വപൂർണമായ ഒരു ദർശനമായിരിക്കും കർത്താവിൻ്റെ ആ കാണ്. നമ്മുടെയൊക്കെ ദൃഷ്ടി എടുത്ത് നോക്കിയാൽ എത്രയോ ലോക സ്നേഹം, ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കൊക്കെ ആ കണ്ണുകൾ ഇറങ്ങിപ്പോകും. എത്രയോ മാലിന്യങ്ങളൊക്കെ ഈ കണ്ണിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ അങ്ങനെയല്ല. യെസ്, ലോകസ്നേഹമൊന്നും ഏശാത്ത കണ്ണുകൾ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് കടന്നു പോകാത്ത കണ്ണുകൾ, പാലുകൊണ്ട് കഴുകിയെടുത്ത കണ്ണുകൾ, നദിക്കരയിലുള്ള പ്രാവുകളെ പോലെയുള്ള ആ കണ്ണുകൾ, അവൻ്റെ സൗന്ദര്യം അത് വളരെ വർദ്ധിക്കുന്ന കണ്ണുകളായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഓർത്തു വയ്ക്കുകയും ആ കണ്ണുകളെ ഇവിടെ വർണ്ണിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എൻ്റെ പ്രിയൻ ഇങ്ങനെയുള്ളവനാണ്. ആ കർത്താവിൻ്റെ മഹത്വം നമുക്ക് തുടർന്ന് പഠിക്കാം, ചിന്തിക്കാം. അവൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇതുവരെ ആദ്യം പഠിച്ചത് ആ പ്രിയൻ്റെ ക്ഷണമാണ്. നമ്മളെ വാസ്തവത്തിൽ അവൻ്റെ കൂടെ അവൻ്റെ കാര്യങ്ങളിൽ നമ്മളെ ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ വലിയ മടി വാസ്തവത്തിൽ ആ വലിയ അനുഗ്രഹങ്ങളെ നഷ്ടമാക്കി കളയുന്നു. അവൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കാത്ത നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ച് നമ്മളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് ഉണ്മയായി സ്നേഹിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.